വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ വചനം ശ്രദ്ധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു.
I praise God for each and every brother and sister who have come forward with much earnestness to listen to the word of God.
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നർത്ഥം വരുന്ന ഗാനങ്ങളും പാടി ദൈവത്തെ സ്തുതിപ്പാനിട വന്നു.
We were able to thank and praise God with the lines of the song that had the meaning that in our Christian journey, God is able enough to help us to face all the difficulties that we would encounter.
എഫേസ്യലേഖനം 4-ാം അധ്യായത്തിലെ വിഷയം സഭ ഒരു പുതിയ സൃഷ്ടി എന്ന നിലയിലാണ്.
The subject of Ephesians chapter 4, the church is a new creation.
അതിൽ മൂന്ന് കാര്യങ്ങളാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് പ്രാരംഭത്തിൽ ഓർക്കാൻ കഴിഞ്ഞത്.
And we were able to look at three things in the beginning of the chapter.
അതായത് 4-ാം അധ്യായത്തിലെ വിഷയങ്ങളെ മൂന്ന് പദങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും.
Yeah, we were able to summarize the whole of chapter 4 with three words.
ഒന്നാമത്തേത് ഐക്യം, രണ്ടാമത് പക്വത, മൂന്നാമത് വിശുദ്ധി.
One is unity, the second is maturity, and the third is holiness.
ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ദൈവസഭയുടെ ഒരു മുഖമുദ്രയാണ്.
Words that we mention, that is in fact insignia of the church of God.
ഒരു സഭ ലോകത്തില്‍ സാക്ഷ്യമുള്ളതായി പോകാൻ ഈ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമാണ്.
And these three terms are essential for the church to progress with testimony.
ഐക്യത്തെ സംബന്ധിച്ചുള്ള 7 വാക്യങ്ങൾ ആദ്യത്തേത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുകയുണ്ടായി.
Regarding unity, we were looking in the last class.
അവിടെയൊന്ന് ഐക്യത്തിനുള്ള പ്രബോധനം നമുക്ക് പൗലോസ് നൽകുന്നുണ്ട്.
We see Paul is giving us the exhortation for unity.
ദൈവം വിളിച്ചിരിക്കുന്നത് ഐക്യത്തിനായിട്ടാണ്.
God has called us for unity.
ഐക്യത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ 7 കൃപകളെക്കുറിച്ച് നാം കണ്ടു.
And we also saw the 7 graces that's enabling us to remain in unity.
ഐക്യം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന 7 കാര്യങ്ങളും ആദ്യത്തെ 7 വാക്യങ്ങളിലൂടെ നാം മനസ്സിലാക്കിയുണ്ട്.
And we also saw where the unity is founded. 7 matters of that we saw in the first 7 verses.
രണ്ടാമത്തെ വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്, പക്വത.
We were looking at maturity.
സഭയ്ക്ക് ഐക്യം ഉള്ളതുപോലെ തന്നെ പക്വതയും അനിവാര്യമാണ്.
Just like unity is essential for the church, so also maturity.
പക്വതയില്ലാതെ വരുമ്പോൾ അതിന്റെ ചേഷ്ടകളൊക്കെ സഭയിൽ ഉണ്ടാകും.
And when there is no maturity, we can see the childishness in the church.
അതുകൊണ്ട് സഭയ്ക്കൊരു രൂപാന്തരം എന്നുള്ളതാണ് ഈ പക്വത കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
So what is expected by maturity is a transformation in the church.
ഈ പക്വത, ഐക്യതയും ഇത് തമ്മിൽ പരസ്പര ബന്ധം, ഈ മൂന്നും തമ്മിൽ പരസ്പര ബന്ധം.
In fact, there is a very close bond between the three terms.
ഈ ഐക്യതയെ കുറിച്ച് നമ്മൾ ഓർത്തപ്പോൾ ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയായ സഭയെ ഐക്യതയിലേക്ക് നടത്തുവാൻ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകിയ ദാനങ്ങളെ കുറിച്ച് ഓർക്കുകയുണ്ട്.
When we were thinking about unity in the church, we saw it in relationship with the gift that the resurrected Lord Jesus Christ gave unto the church.
സഭയോടുള്ള ദൈവത്തിന്റെ വലിയ കരുതലാണ് നമുക്ക് അവിടെ കാണാൻ.
And we see Christ's great providence for the church.
ദൈവസഭ ഐക്യത്തിലേക്ക് വരണമെന്നും പക്വതയിലേക്ക് വരണമെന്നും വളരെ ആഗ്രഹിക്കുന്ന കർത്താവ് അവരെ അതിലേക്ക് നടത്തേണ്ടതിനായിട്ട് ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്.
The Lord is so very desirous that the church should grow in unity and into maturity. For the sake of that, he has granted and bestowed gifts to the church.
അങ്ങനെയുള്ള 4 ദാനങ്ങൾ 11-ാം വാക്യത്തിൽ നാം കണ്ടു.
We saw 4 of those gifts in verse 11.
അതിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്നില്ല, അവർ സഭയുടെ അടിസ്ഥാനമായിരുന്നു.
Among them the apostles and the prophets, they are not there in the present age. They were part of the foundation of the church.
അല്ല, ഇന്നും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇല്ലാതില്ല.
But there are still people who do say that there are prophets and apostles in the church.
എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഔദ്യോഗികമായ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇല്ല.
But there are no people who occupy the official office of the apostleship and the prophets.
പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവൻ.
A prophet is one who conveys the message of God.
ആ ഒരു അർത്ഥം മാത്രം എടുത്താൽ ഞാൻ ഒരു പ്രവാചകൻ.
If that is the simple meaning you would take, then I am a prophet.
ഞാൻ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നു.
And I am proclaiming to you the counsel of God.
എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കാര്യമെന്നില്ല, അതവർ സഭയുടെ അടിസ്ഥാനം.
But here apostles and prophets refer to the official office of those apostleship and prophets which do not exist today.
ഓരോ പ്രാദേശിക സഭയും പിന്തുടരുന്നത് അവരുടെ ശുശ്രൂഷ അടിസ്ഥാനപ്പെടുത്തിയാണ്.
And all local churches they are following after the ministry that they had founded.
അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശമാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്.
And it is founded in the doctrines that was laid out by the apostles and the prophets and the teachers.
അതുകൊണ്ട് ആ അടിസ്ഥാനത്തിന്മേൽ വേണം സഭ പണിയാൻ.
And therefore the church should be built on that foundation.
വേറെ ഒരു ഉപദേശവും വേറെ ഒരു അടിസ്ഥാനവും കൊണ്ടുവരുവാൻ വചനം അനുവദിക്കുന്നില്ല.
The word does not give place for another doctrine or another foundation.
അത് സംബന്ധിച്ചും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്.
There are so many things that we can think in relation to that.
പക്ഷേ ഇനി നമുക്ക് ഇത് അഞ്ചാമത്തെ ക്ലാസ്, രണ്ട് ക്ലാസുകൾ കൂടെ ഉണ്ട്.
But this is the fifth class and we have remaining two more classes.
നമ്മൾ ഇവിടെ കേട്ടതുപോലെ എഫേസ്യ ലേഖനത്തെ സംബന്ധിച്ചുള്ള പഠനമല്ലേ.
As we heard earlier, this is not a study regarding Ephesians.
എഫേസ്യ ലേഖനത്തിൽ നിന്ന് സഭയെക്കുറിച്ചുള്ള പഠനം.
But we are studying the church as we find in the book of Ephesians.
എഫേസ്യ ലേഖനത്തിൽ നിന്നുള്ള പഠനമാണെങ്കിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ വിശദീകരിച്ചു.
If it is a study of the book of Ephesians then each and every verse we have elaborated.
എന്നാൽ അവിടെ സഭയോടുള്ള ബന്ധത്തിലെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു.
But what we are considering is the most essential facts from Ephesians in relation to the church.
അപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ പുതിയ സൃഷ്ടിയായ ദൈവസഭയുടെ പക്വതയ്ക്കായി, പക്വതയിലേക്ക് സഭയെ കൊണ്ടുവരേണ്ടതിനായി ദൈവം നമുക്ക് നൽകിയ നാല് ദാനങ്ങളിൽ ഇന്ന് ഔദ്യോഗികമായ ആ രണ്ട് ദാനങ്ങളില്ല, ബാക്കിയുള്ളത് സുവിശേഷകനും ഇടയന്മാരുമാണ്.
So among the gifts that the Lord had granted to the church to lead the church into maturity, the first two, the apostles and the prophets, are no more existing, but the remaining we find that is the evangelists and the pastors and teachers.
ഇടയന്മാരെ കഴിഞ്ഞു മറ്റൊരു കൂട്ടരെ കുറിച്ച് കാണുന്നു, അത് ഇന്നലെ ഓർത്തു, ഉപദേഷ്ടാക്കന്മാർ.
And after the pastors we saw another group, that is the teachers.
എന്നാൽ അവിടെ ചിലരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു എന്ന് കാണുന്നില്ല. ഏത് ട്രാൻസ്ലേഷൻ നോക്കിയാൽ.
But if you check any translation, the word some is not attached to the teachers.
അവൻ ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും എന്ന് പറഞ്ഞു.
It is written like this, and some pastors and teachers.
അതിനു മുൻപ് വരെ ചിലരെ 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 എന്നാണ് പറഞ്ഞു.
But right before that all of those officers have some.
ഉപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറയുന്നിടത്ത് ചിലരെ എന്ന് പറയുന്നില്ല.
But in the place where teachers are addressed, the sum is not used.
എന്താണ്?
What does that mean?
അത് ഇടയന്മാർക്ക് തന്നെ ഉപദേഷ്ടാക്കന്മാരാണ്.
It simply means that the pastors themselves could be the teachers.
ചിലപ്പോൾ സുവിശേഷകന്മാർക്ക് ഉപദേഷ്ടാക്കന്മാർ.
Sometimes the evangelists could be the teacher.
ഞാൻ ഓർപ്പിച്ചത് മറക്കുന്നില്ല. എന്നാൽ 13-ാം അധ്യായത്തിൽ ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ അവിടെ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി.
In Acts of the Apostles chapter 13 I reminded you there we see a group that is specifically called teachers.
കുറേ കൂടെ വ്യക്തമായി നാം പഠിക്കുന്നെങ്കിൽ,
if you study with a more systematic manner,
ദൈവസഭയുടെ പരിപാലനത്തിനും അതിന്റെ വളർച്ചയ്ക്കും സഭയെ പക്വതയിലേക്ക് വളർത്തേണ്ടതിനും ദൈവം നിയോഗിച്ചിരിക്കുന്ന അതിപ്രധാനമായ കൂട്ടരാണ് ഇടയന്മാർ എന്ന് പറയുന്നത്.
When we see in order to lead the church into maturity and to make it grow and for the preservation of the church, it is the Lord has appointed a group, they are the pastors.
ജനം ചെന്ന് മോശയോട് ചോദിച്ചതുപോലെ ഇന്ന് സഭയിലെ ചില ആളുകൾ വന്ന് ചോദിക്കും.
Some people just like they asked Moses, they come to the leaders of the church and they ask like this.
നിങ്ങളെ മാത്രമേ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ളൂ.
Are you the only ones interested for this ministry?
ഞങ്ങളും ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ.
Can we also not do this ministry?
എന്റെ വാത്സല്യ സഹോദരന്മാർ അങ്ങനെ ചോദിക്കുന്ന സ്വഭാവക്കാർ ആരെങ്കിലും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് അവിവേകമായി ചോദിക്കുന്നു.
If there is anybody among us who would like to have this kind of thoughts and questions, then yeah.
ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ചിലരെ എന്നാണ് പറഞ്ഞത്.
It is very clearly written here, some of them have been appointed.
എല്ലാവരെയും ഇടയന്മാരായി നിയമിച്ചു എന്നാണ്.
Not everyone has been appointed as a pastor.
എല്ലാവരെയും ഇടയന്മാരായി നിയമിക്കാൻ പോയാൽ പിന്നെ പരിപാലിക്കപ്പെടാൻ ആളില്ലാതെ.
If everybody were a pastor, then who would be the one that should be ministered unto?
ആടുകൾ കാണുക.
There will not be sheep.
മൊത്തം ഇടയന്മാർ.
Everybody would be shepherds.
അതുപോലെ തന്നെ നടത്തുന്നവരും ഉണ്ട്, നടത്തപ്പെടുന്നവരും ഉണ്ട്.
And there is the ones who are lead and the ones who are led.
അത് നമ്മൾ മനസ്സിലാക്കണം.
We should understand that.
ഞാൻ ഈ പറയുന്ന ഒക്കെ പിടി കിട്ടുന്നുണ്ട്.
I hope this is very clear.
ശനിയാഴ്ച ആയതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്.
There is a possibility since today
is a weekend. നടത്തുന്നവരും ഉണ്ട്, നടത്തപ്പെടുന്നവരും ഉണ്ട്.
No, there are ones who lead and the ones who are being led.
പരിപാലിക്കുന്നവരുണ്ട്, പരിപാലിക്കപ്പെടുന്നവരുണ്ട്.
The ones who preserve and the ones who are being
ഇടയന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ആടുകളുണ്ട്.
If there are shepherds, there should be sheep.
അതെന്താ നമ്മൾ ചിലർ മനസ്സിലാക്കാത്തത്?
Why some of us are not able to comprehend that.
അതുകൊണ്ട് അത് ചോദ്യം ചെയ്യേണ്ട കാര്യം.
And therefore that is unquestionable.
നിങ്ങളെ ഉള്ളോ ആ കൂട്ടരെന്ന് ചോദിക്കേണ്ട കാര്യമല്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്.
There is no point in asking only are you appointed for this. This is the principle God has laid
out. ആണ് ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞു.
How clearly it has been laid out in the scripture.
ഇനി രണ്ടാമത് മറ്റൊരു കാര്യം.
Now the second aspect.
അവൻ നിയമിച്ചു എന്നാണ്.
Now he was
അപ്പോൾ ഇതൊരു അപ്പോയിന്റ്മെന്റ് ആണ് ഒരു നിയമനം.
He has appointed it.
സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത്.
And that is what I'll be talking about now.
എനിക്ക് വചനം പറഞ്ഞാൽ മതി.
I just have to preach the word only.
വിമർശനം ഒന്നും നടത്തുന്നയാളല്ല.
I do not involve in controversy.
ഇത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം.
And now this should work in our life.
നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ
when we study the scriptures
ഈ ഇടയന്മാർ എന്ന് പറയുന്ന ആ കൂട്ടരെ മൂന്ന് പേരിൽ അറിയപ്പെടുന്നു.
The shepherds they are known by three terms.
അത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്.
And most of you are already aware of that.
അവരെ വിളിച്ചിരിക്കുന്ന ഒന്ന് മൂപ്പന്മാർ.
One they are called as elders.
ഇംഗ്ലീഷ് നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷും പറഞ്ഞില്ല, പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പറയണ്ട. എന്നാ പിന്നെ ഇത് രണ്ടും ഞാൻ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോ ഒന്നാമത് മൂപ്പന്മാരാണ്.
One is elders.
രണ്ടാമത് ഇടയന്മാരാണ്.
Secondly shepherds.
മൂന്നാമത് അധ്യക്ഷന്മാരാണ്.
And thirdly they are also called as bishops.
സഹോദര അങ്ങനെ ബൈബിളിൽ ഉണ്ടോ?
Dear brother is it likewise in the Bible?
ഇല്ലാത്തത് പറയാൻ ഈ വണ്ടി കൂലി മുടക്കി ഇവിടെ വരണ്ടല്ലോ.
I am not here after spending the money to come here to say something that is not there. Now there are three names.
അത് എവിടെ പറഞ്ഞിരിക്കുന്നു?
Where are they mentioned?
സഹോദരന്മാരെ ഇനിയും ഇതൊന്നൊക്കെ വായിച്ചു തരണം. ഇനിയുള്ള ദിവസങ്ങൾ വായിച്ചു തരണം.
In these remaining days do help us with reading.
ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ സഹോദര ാണ് മുൻപന്തിയിൽ വായനയ്ക്ക് നിൽക്കുന്നത്.
I've heard that it's the brothers who are on the front line in reading.
ഒന്നാമത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം.
Let us turn to Acts of the Apostles chapter 20.
17-ാം വാക്യവും 28-ാം വാക്യവും വായിച്ചാട്ടെ.
Verse 17 and 28.
അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 17-ഉം 18-ഉം പിന്നെ 28-ഉം വായിച്ചാട്ടെ. വായിച്ചേ.
Acts of the Apostles chapter 20 verse 17 and 18.
വായിക്കണം. ആ അത്രയും നിർത്തിയാട്ടെ. നിങ്ങൾ കേട്ടല്ലോ അത്. എപ്പസോസിൽ മിലേത്തോസിൽ നിന്നുകൊണ്ട് എപ്പസോസിലേക്ക് പൗലോസ് ആളയച്ചിട്ട് മൂപ്പന്മാരെ അവിടേക്ക് വിളിച്ചു.
From Miletus he sent to Ephesus and called for the elders of the church.
അപ്പോൾ എപ്പസോസിലെ മൂപ്പന്മാരാണ് ഇപ്പോൾ മിലേത്തോസിൽ വന്നിരിക്കുന്നത്.
So it is the elders of Ephesus who are present now in Miletus.
18-ാം വാക്യത്തിൽ പറയുന്നത് അവൻ അവരോട് പറഞ്ഞു.
And in verse 18 what Paul said unto them.
ആ ഈ മൂപ്പന്മാരോട് പറഞ്ഞു.
What he spoke to the elders.
എന്താണ് പറഞ്ഞത്?
What did he say to them?
28-ാം വാക്യം കുറേ കൂടെ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ.
And now verse 28.
ഇരുപത്തെട്ടില്ലേ? നോക്കേ, ഈ മിലേത്തോസിൽ നിന്ന് എപ്പസോസിലേക്ക് ആളയച്ച് അവിടുത്തെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് സംസാരിച്ചത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് 28-ാം വാക്യത്തിൽ പറയുകയാണ് ദൈവം. എൻ്റെ കൂടെ പറ. ഓ, ഇത് ഞാൻ ദിവസങ്ങൾ തീരാൻ പോകുന്നു എന്നെങ്കിൽ എൻ്റെ മരണത്തിൻ്റെ അല്ല, നമ്മുടെ യോഗങ്ങളുടെ ദിവസങ്ങൾ തീരാൻ പോകുന്നതെങ്കിലും ഓർത്ത് എൻ്റെ കൂടെ പറ. നിങ്ങളെ തന്നെയും ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേ, സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി.
Therefore take heed to yourself and to all the flock among which the Holy Spirit has made you overseers to shepherd the church of God which is purchased with his own blood.
ഈ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്,
he is calling the elders and saying two things.
ദൈവത്തിന്റെ സഭയെ മേയിക്കാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു.
You are to shepherd the church of God.
അപ്പോൾ ഇടയന്മാരല്ലേ മേയിക്കേണ്ടത്?
So it's the shepherds who
should. അപ്പോൾ ഈ മൂപ്പന്മാർ ആരാണ്?
So who are these elders?
ആരാ പറഞ്ഞു, ഉറക്കെ പറ.
Who are they?
ഇനി നാളെ അവരോട് ചോദിക്കരുത് താന മൂപ്പനാണോ ഇടയനാണോ എന്നൊന്നും ചോദിക്കരുത്.
Tomorrow there should not be any confusion between the term.
ഇവിടെ ആരോടാ നിങ്ങൾ ഇടയന്മാരാണെന്ന് പറയുന്നത്?
To whom does Paul say you are the shepherd?
ദാ മണ്ടത്തില്ലല്ലോ, മൂപ്പന്മാരെയാണ്. ഇനി അടുത്തത് എന്താ അവിടെ പറയുന്നത്?
Nextly what does he say?
പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു.
Now the Holy Spirit has made you overseers.
അപ്പോൾ മൂപ്പന്മാർ ആരും കൂടിയാണ്?
So who are the elders?
അത് കണ്ടു വേണം അവരെ പാഴിപ്പിച്ച് കാണിക്കാനും കോക്രി കുത്തി കാണിക്കാനും ഒന്നും പോകരുത്. അവര് മൂപ്പന്മാരാണ്, അപ്പോൾ തന്നെ ഇടയന്മാരാണ്, അപ്പോൾ തന്നെ അധ്യക്ഷന്മാരുമാണ്. എത്ര ഗൗരവമായ ഒരു ശുശ്രൂഷയാണ് കർത്താവ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം.
സഹോദരിമാരുടെ
പ്രയോഗം തന്നെ 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും കൂടെ വായിച്ച് ഇനി ചിലതൊക്കെ വായിപ്പിക്കും. 1 പത്രോസ് 5:1-3 പെട്ടെന്ന് വായിച്ചാട്ടെ.
1 Peter 5:1-3.
ഒരു കൂട്ടുമൂപ്പൻ, ആരാ കൂട്ടുമൂപ്പൻ? ആരാ? പത്രോസ്. ആ വായിച്ച്. വായിക്ക 3 വരെ. ആ, ദൈവത്തിന്റെ ആട്ടും കൂട്ടത്തെ മേയിക്കണം. അപ്പൊ നിങ്ങൾ ആരാ? ആരാ സഹോദര? ഇടയന്മാരാ. ആ, അടുത്തത്. അധ്യക്ഷത ജീവൻ അവളപ്പോ അവരപ്പോൾ ആരും കൂടാണ്. ആ, അപ്പൊ നോക്ക, ഈ വേദഭാഗങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. മൂപ്പൻ, അദ്ദേഹം ഇടയനാണ്, അദ്ദേഹം അധ്യക്ഷനാണ്.
All these biblical portions, they are very clear in the fact that the elder, he is a shepherd and he is also overseer.
ഇനി അടുത്തത് മൂപ്പൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
What do we intend by the term elder?
അത് 60 വയസ്സ് മുതലുള്ളവർക്ക് മൂപ്പനാകാം എന്നുള്ള അർത്ഥത്തിലാണ്.
Does it mean that anyone over 60 is qualified for elder?
ചിലർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അദ്ദേഹം മൂപ്പനാണ്, ഒരു 70 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സുണ്ട്, മധ്യവയസ്കനാണ്, അതുകൊണ്ട് നിശ്ചയമായും അദ്ദേഹത്തെ ആരാക്കാം? മൂപ്പനാണ്.
Some people are thinking like that, if some person is aged, then he is qualified to be an elder.
ഈ പ്രായമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ മൂപ്പനല്ല, മൂപ്പിലാന്മാരാണ്.
If the age is your criteria, then that's not an elder.
ഇവിടെ ഇവിടെ മൂപ്പൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോളുക, ആത്മീയ പ്രായവും പക്വതയുമാണ്.
Here, eldership relates to spiritual age and maturity.
അപ്പോൾ ഒരു സ്ഥലംസഭയുടെ പരിപാലനത്തിനായി മൂപ്പന്മാരെ ദൈവം നിയമിക്കുന്നത് അവരാത്മീയ പ്രായവും ആത്മീയ പക്വതയും ഉള്ളവരായിരിക്കും.
So, God has interested these elders to take care of the local church, they being spiritually old and mature.
അവർക്കാണ് സഭയെ പക്വതയിലേക്ക് നയിക്കാൻ
and they are the ones who are able to lead the church into maturity.
അതുകൊണ്ട് മൂപ്പൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൽഡർ എന്ന വാക്ക്.
So that is what is meant by the term elder.
ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇന്ന് ഒരാൾ ഒരു 70-75 വയസ്സ് അല്ലെങ്കിൽ ഒരു 65 വയസ്സ് വരുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നെന്നിരിക്കട്ടെ.
Let us just imagine that today a person who is 65 to 70, he is just born again and baptized.
ഒരു 2 മാസം കഴിയുമ്പോൾ പറയുകയാണ്, 65 വയസ്സ് അദ്ദേഹത്തിന് ഉണ്ടല്ലോ, നമുക്ക് അദ്ദേഹത്തെ കൂടെ എൽഡർഷിപ്പിലേക്ക് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ പിന്നെ കോപ്റ്റ് ചെയ്യാം.
Let us imagine like this, after 2 months since he is quite advanced of age, let us also co-opt him into the eldership. If you were to think like that.
അങ്ങനെ ചെയ്യാമോ എന്നുള്ളത് അടുത്ത വാക്യം വായിച്ച് ഇനി അങ്ങ് വായനയാ നമ്മൾ 1 തിമോത്തിയോസ് 3:16 വേഗത്തിൽ വായിച്ച് അങ്ങനെ ചെയ്യാമോ എന്നതിന്റെ മറുപടി. 1 തിമോത്തിയോസ് 3:16 1 തിമോത്തിയോസ് 3:6.
Is that allowed? We can read that in 1 Timothy 3:6.
ഈ മൂപ്പൻ എന്നുള്ള ആ രംഗത്തേക്ക് വരേണ്ടത് നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിലേക്ക് അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുത്.
Not a novice, less being puffed up with pride, he fall into the same condemnation as the devil.
ഈ പുതിയ ശിഷ്യൻ എന്ന് ചിന്തിക്കുമ്പോൾ അനേകം വിചാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, യൗവനക്കാരാണ്.
And many people think when he is a new novice, it means he is a young man.
ഇവിടെ പുതിയ ശിഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്ന യൗവനക്കാരെയല്ല.
Here, a new believer, that does not mean a young
man. യൗവനക്കാരെയല്ല, പ്രായമുള്ളവരെയല്ല.
Neither the young nor the old.
പിന്നെ ആരാണ് ഈ പുതിയ ശിഷ്യൻ?
Then who is the new believer?
പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വന്നവരെ.
The one who is newly saved and baptized.
ആത്മീയ പരിജ്ഞാനത്തിലേക്ക് വരാത്തവർ, ഇവരെയാണ് ആ വാക്കുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്.
മൂപ്പന്മാർ എന്ന് പറയുമ്പോൾ ആത്മീയ പ്രായവും പക്വതയും അവിടെ
ഉദ്ദേശിക്കുന്നു.
രണ്ടാമത്തെ വാക്ക് ഇടയൻ, ഇംഗ്ലീഷിൽ പാസ്റ്റർ പറയുമല്ല, ഇടയൻ എന്നാണ്.
The second word used there is pastor.
പാസ്റ്റർ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ല സോറി, ഇംഗ്ലീഷിൽ.
In English it is referred to as pastor.
അപ്പൊ മൂപ്പന്മാരും കൂടാ.
സോ ഹു ആർ ദി എൽഡേഴ്സ്?
പാസ്റ്റർമാരും കൂടിയാ.
ദേ ആർ ഓൾസോ പാസ്റ്റേഴ്സ്.
നമുക്കത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്.
വി ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട്.
കാര്യം എന്താന്ന് ചോദിച്ചാൽ,
ദ റീസൺ ബീയിങ്
മറ്റു സമൂഹങ്ങൾ അവരുടെ ശുശ്രൂഷകനെ പാസ്റ്റർ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് കൊണ്ട് ചൊല്ലി ചോദിക്കുന്നു, നിങ്ങൾക്ക് പാസ്റ്റർ ഉണ്ടോ? ഞങ്ങൾക്ക് പാസ്റ്റർ ഇല്ല.
സോ സൻസ് അതർ ഡിനോമിനേഷൻസ് ആർ കോമൺലി അഡ്രസ്സിംഗ് ദ ലീഡേഴ്സ് ആസ് പാസ്റ്റർ.
അതെന്താന്ന് ചോദിച്ചാൽ വചനം പഠിക്കാത്തത് കൊണ്ട്.
ദാറ്റ്സ് ബിക്കോസ് വി ഡിഡ് നോട്ട് സ്റ്റഡി ദ വേർഡ് പ്രോപ്പർലി.
ആടിനെ മേയ്ക്കുന്ന ഇടയന്മാർക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കി പാസ്റ്റേഴ്സ് എന്നാണ്, പാസ്റ്റേഴ്സ് എന്നാണ്.
ദോസ് ഹു ഷെപ്പേർഡ്സ് ഹു ആർ ഫീഡിംഗ് ദ ഫ്ലോക്ക്, ദേ ആർ ഗിവിംഗ് ദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നെയിം ആസ് പാസ്റ്റേഴ്സ്.
മനുഷ്യരായില്ലേ, അത് അവരുടെ ശുശ്രൂഷയാണ്.
And that is their ministry.
അപ്പോൾ കേൾക്കുക, ഇടയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയോടുള്ള ബന്ധത്തിൽ അവർ നിർവഹിക്കേണ്ട ശുശ്രൂഷയാണ് അത് ഉദ്ദേശിക്കുന്നത്.
By the term shepherd given to the elder, it just denotes the ministry that they have to fulfill in the church.
മൂന്നാമത്തെ വാക്ക് അധ്യക്ഷൻ എന്നാണ്.
And the third term that we see is overseer.
ഓവർസിയർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾക്കറിയാം. മേൽനോട്ടം വഹിക്കുന്ന.
യു നോ വട്ട് ഇറ്റ് മീൻസ് ഓവർസിയർ? ഇറ്റ് മീൻസ് വൺ ഹു ലുക്സ് ആഫ്റ്റർ എവരിതിങ്.
എന്താ ഈ മേൽനോട്ടം വഹിക്കുക എന്ന് പറയുന്നത്?
വാട്ട് ഡസ് ദാറ്റ് മീൻ?
ഇവർക്ക് ഒരു പ്രത്യേക കസേരകളുണ്ട്.
They have special chairs for them.
ആ കസേരകളിൽ ധൈര്യമായിട്ട് ആരും പോയിരിക്കത്തില്ല.
And nobody will sit there out of fear.
ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കഥയും കൂടെ ഓർക്കുകയാണ്.
I am just reminded of a story.
മർത്തോമായുടെ ഒരു വലിയ മെത്രാപ്പോലിത്തയായിരുന്നു ക്രിസോസ്റ്റം.
ക്രിസോസ്റ്റം was a great metropolitan.
മാരാമൺ കൺവെൻഷനിൽ പകല് നടന്ന ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കുക.
He is preaching in the Maraman convention in the morning session.
അന്ന് കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ വരാം.
That day the men and the women and children all could come.
ആ വർഷത്തെ തീം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഒന്നെന്നുള്ള.
The theme at that time was one in Christ.
അദ്ദേഹം ഒരുപാട് നർമ്മം പറയുന്ന ആളാണ്, നമുക്കറിയാം.
We know that he speaks a lot of humor.
അദ്ദേഹം പറഞ്ഞു, വചനത്തിലൊക്കെ ക്രിസ്തുവിൽ ഒന്നാണ് നാം എന്നൊക്കെ പറയും.
In the word it's mentioned that we are one in Christ.
എന്നാൽ നിങ്ങളിൽ ഒരാൾക്ക് ഞങ്ങളുടെ കസേര
But is it possible for any one of you to come and sit in our chair?
ഞങ്ങൾക്ക് വേണേ നിങ്ങളുടെ കസേരയിൽ ഇരിക്കാം.
We can sit in your chair.
നിങ്ങൾക്ക് ധൈര്യത്തോട് കൂടെ ഈ കസേരയിൽ വന്നിരിക്കാം.
But you cannot without fear come and sit in our chairs.
ഇങ്ങനെയെല്ലാം പറഞ്ഞു ആ യോഗം കഴിഞ്ഞ് ഇനി അടുത്ത യോഗത്തിനായിട്ട് ജനം ഇങ്ങനെ ഇരിക്കുകയാ.
This meeting is over and the people are waiting for the other, next sermon.
ഒരു ചെറിയ ഇടവേള വന്നപ്പോൾ,
when a small break happened,
അല്പം ഓട്ടിസം ഉള്ള ഒരു കൊച്ചെ അതുവഴിയൊക്കെ കറങ്ങി ബഹളം വെച്ച് നടന്ന് സ്റ്റേജിൽ കയറിയിട്ട് ഈ കസേര വന്നു.
There was a small child affected with autism. He came and sat in the chair on the
അപ്പോൾ
stage.
അപ്പോൾ ഒരു അച്ഛൻ ഈ ദേഹത്തോടെ ക്രിസോസ്റ്റം ബിഷപ്പിനോട് പറഞ്ഞു.
So a priest said like this to Chrysostom bishop.
തിരുമേനി പറഞ്ഞത് അവന് മനസ്സിലായെന്നാ തോന്നുന്നു.
ഡിയർ ഫാദർ, ഐ തിങ്ക് ദിസ് ചൈൽഡ് അണ്ടർസ്റ്റുഡ് വാട്ട് യു സെഡ്.
അവൻ ദേണ്ട ഇവിടെ വന്നിരിക്കുന്നു.
ഹി ഹാസ് കം ആൻഡ് സിറ്റ് ഹിയർ ഓൺ ദി ചെയർ.
അപ്പോൾ ദേഹം പറഞ്ഞു,
സോ ഹി സെഡ് ലൈക് ദിസ്,
അത് അച്ഛൻ അറിയാമേ,
ദാറ്റ് ഈ പ്രീസ്റ്റ് യു നോ ദാറ്റ്.
ഇങ്ങനെയുള്ളവർക്കെ നാം പറയുന്നത് മനസ്സിലാകുള്ളൂ.
Only such children, the small children can understand what we
speak. ഞാൻ പറഞ്ഞതിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ,
So what I'm trying to say is,
നമ്മുടെ elders ഇരിക്കുന്ന കസേര ഞായറാഴ്ചയുണ്ട്, അത് ഒഴിച്ചിട്ടിരിക്കുക.
The chairs of the elders, they are empty on Sundays.
നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ അതൊരു ഒരാൾ വന്നില്ലെങ്കിൽ ആരും അവിടേക്ക് ധൈര്യപ്പെടുകയില്ല, അതങ്ങനെ ഒഴിഞ്ഞു കിടക്കും.
If one of the elders do not come, that chair would remain empty.
അപ്പോൾ ഈ ആ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് അത് വിഷയം, അതാ ഓവർസീറ വിഷയം, മേൽനോട്ടം വഹിക്കുക. ആ കസേരയിൽ ഇരുന്ന് പെടലി അല്പം പൊക്കി തലയും പൊക്കി ആരൊക്കെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ നോക്കുന്നതല്ല ഈ മേൽനോട്ടം എന്ന് പറയുന്നത്.
ദി ഓവർസൈറ്റ് ദാറ്റ് മിനിസ്ട്രി ഈസ് നോട്ട് സിറ്റിംഗ് ഓൺ ദി ചെയർ ഓഫ് എൻ എൽഡർ ആൻഡ് ദെൻ ലിഫ്റ്റിംഗ് അപ്പ് ദി നെക്ക് ആൻഡ് സീ ഹൂ ഓൾ അറ്റൻഡഡ് ദി മീറ്റിംഗ്.
ഏതെങ്കിലും കസേരയിൽ ഇരുന്നു അതിന് ഞാൻ ഒഴിവല്ല, ചെറുപ്പക്കാരെ കസേര എടുത്തു മാറ്റുകയും ചെയ്യരുത്.
ദിസ് യു സിറ്റ് ഇൻ വാട്ട് എവർ ചെയർ ആൻഡ് യങ്സ്റ്റേഴ്സ് ഡോണ്ട്
മൂവ് ദി ചെയർ. ഞങ്ങളുടെ സഭയിലെ എൽഡേഴ്സ് ആരാണെന്ന് ആദ്യം വരുന്ന ഒരാളിന് ഒരു പിടിയും കിട്ടുക.
ഇൻ അവർ ചർച്ച് എനി ന്യൂ വിസിറ്റർ വിൽ നോട്ട് നോ ഹൂസ് ദി എൽഡർ.
അഞ്ചു പേരുണ്ട്.
There are five elders.
ഒരാള് ഇടത്തെ വശത്ത് ഏട് മൂന്നാമത്തെ ലൈനിൽ എങ്ങാണ്ടായിരിക്കും.
One of them are sitting on the right side in the third line.
വേറെ ഒരാൾ വലത്തെ സൈഡിൽ ഈ പറഞ്ഞ ഒരു നാലോ അഞ്ചാമത്തെയോ ലൈനിലായിരിക്കും.
And another person is sitting on the left side on the fifth row.
പിന്നെ ഒന്നോ രണ്ടോ പേരൊന്ന് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്.
One or two of them would sit in the front.
അവരുടെ കൂടെ മൂപ്പൻ അല്ലാത്ത ആളുകളും ഇരിപ്പുണ്ട്.
And along with them the other brothers also will sit.
ഇതിൽ ആരാ മൂപ്പൻ എന്ന് കസേര കൊണ്ട് ആർക്കും പിടികിട്ടില്ല.
And by the chairs we can never identify who's the elder.
എന്റെ വാത്സല്യ സഹോദരന്മാരോട് ഞാൻ വ്യക്തമായി പറയാം.
Let me clearly state like this to the brothers.
മൂപ്പന്റെ ശുശ്രൂഷയാണ് ഓവർസൈറ്റ് എന്ന് പറയുന്നത്.
The ministry of an elder is to oversight.
ഓവർസൈറ്റ് എന്ന് പറയുന്ന മേൽനോട്ടം വഹിക്കുകയാണ്.
Overseer's ministry is to oversee.
എന്താ ഈ മേൽനോട്ടം വഹിക്കുക എന്ന് പറഞ്ഞാൽ,
what does it mean to have oversight?
ആടുകൾക്ക് കേടു വല്ലതുമുണ്ടോ?
They have to see if the sheep
അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്?
The problems that they are facing.
സഭായോഗങ്ങളിൽ വരാത്തവരുണ്ടോ?
Are there people who do not come to meetings?
വരുന്നില്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണ്?
If they are not coming, then വാട്ട് ഇസ് ദ ഹിൻഡ്രൻസ്
ആത്മീയമായി തളർന്നു കിടക്കുന്ന കുടുംബങ്ങളുണ്ടോ
ആർ ദേർ എനി ഫാമിലീസ് ദാറ്റ് ആർ സ്പിരിച്വലി
വീക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എന്താ
ഇഫ് ദേർ ഇസ് ദെൻ വാട്ട് ഇസ് ദ റൂട്ട് കോസ്
അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാര്യപരിപാടി എന്താ
വാട്ട് ഇസ് ദ പ്രോസസ് ടു ബ്രിങ് ദം ടു ദ ഫ്രണ്ട്
ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകളാണ് ഈ അധ്യക്ഷന്മാരി
ഓൾ ഓഫ് ദീസ് മിനിസ്ട്രീസ് ആർ ഇന്റെൻഡഡ് ബൈ ഓവർസൈറ്റ്
ചിലർക്ക് ആടുകൾ ഇവിടെ താമസിക്കുന്നു എന്ന് പോലും
സം ഡു നോട്ട് ഈവൻ നോ വെയർ ദ ഷീപ്സ് ആർ ടാരിങ്
ഞാൻ കുറേ വർഷം മുമ്പ് തൃശ്ശൂരിൽ ഒരു കൺവെൻഷനും
സം ഇയേഴ്സ് ബിഫോർ ഐ വെന്റ് ടു എ കൺവെൻഷൻ
അവിടെ ഒരുപാട് സഭയുള്ളത് കൊണ്ട് സഭ ഏതാന്ന് പറയുന്നില്ല അടുത്ത വർഷം ചിലപ്പോ എന്നെ അവിടെ വിളിച്ചേ
സിൻസ് ദേർ ആർ സോ മെനി ചർച്ചസ് ദേർ ഐ ആം നോട്ട് മെൻഷനിങ് ദ ചർച്ച് മേബി ഐ മൈറ്റ് ബി ഇൻവൈറ്റഡ്
ആ സഭയുടെ കൺവെൻഷൻ കഴിഞ്ഞേച്ച് ഞാൻ ഞായറാഴ്ചയും കൂടെ ആരാധന
ആഫ്റ്റർ ദ കൺവെൻഷൻ ഐ വാസ് ദേർ ഇൻ വർഷിപ്പ് ഓൺ എ സൺഡേ
ഓൾസോ ആരാധന കഴിഞ്ഞ് ഇങ്ങനെ വെളിയിൽ നിൽക്കുമ്പോൾ
ആഫ്റ്റർ ദ വർഷിപ്പ് ഐ വാസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്
ഇപ്പോൾ ആ എൽഡർ അവിടെയില്ല കർത്താവിന്റെ സന്നിധിയിൽ പോയി ആ എൽഡറിനോട് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കുറിച്ച് പറഞ്ഞു
ദാറ്റ് എൽഡർ ഹു ഈസ് പ്രൊമോട്ടഡ് ടു ഗ്ലോറി ഹി അനദർ പേഴ്സൺ ടോൾഡ് അബൌട്ട് അനദർ ബ്രദർ ടു ദി എൽഡർ
നമ്മുടെ ആ സഹോദരൻ സുഖമില്ലാതെ കിടക്കുകയാണ് മൂന്നാലഞ്ച് ആഴ്ചകളായി ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞു
3 or 4 weeks that brother was sick he is not able to come to the meeting
എന്നിട്ട് ഇദ്ദേഹം നേരം ചോദിക്കുക ഓ അങ്ങനെ വല്ലതും സംഭവിച്ചോ
and the elder is asking like oh did something like that happen
അത് എന്നാ അത് തുടങ്ങിയത്
when did it start
എന്താണ് അസുഖം
what is the sickness
അത് കഴിഞ്ഞ് ഒരു ചോദ്യമാണ് എനിക്ക് ആകെ വിഷമമുണ്ട്
and then there was another question that pained my heart
അവൻ എവിടെ താമസിക്കുന്നു
where is he residing
അവൻ എവിടെ താമസിക്കുന്നു
where is he dwelling
oversight ചെയ്യുക
he is doing the oversight ministry
ഞാൻ ഇവിടെ ഉള്ള ഇടയന്മാരോട് വ്യക്തമായി പറയട്ടെ
to the elders very emphatically let me say
നിങ്ങളുടെ ആടുകൾ എവിടെ താമസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇത് വേണ്ടെന്ന് വെക്കണം നിങ്ങളെ ഇത് ഏൽപ്പിച്ചിട്ട്
if you do not know where your sheep are residing then tonight you should consider
ആടുകളുടെ പ്രശ്നം അറിഞ്ഞത് പരിഹരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ ശുശ്രൂഷ ചെയ്യരുത്
if it is not possible for you to understand the problem of the sheep and remedy that
മൂപ്പൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനമല്ല അതൊരു വേലയാണ്
the eldership is not a position it's a ministry
പത്രോസിന്റെ സോറി 1 തിമോത്തിയോസ് 3 അധ്യായം 1 വാക്യം
1 തിമോത്തി ചാപ്റ്റർ 3 ആൻഡ് വേഴ്സ് 1
അവിടെ ആരംഭിക്കുന്നത് എന്താണ്
how does it begin
ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നെങ്കിൽ
if anyone desires to become an elder
നല്ല വേലയാകണം
now he desires a good work
മനസ്സിലാക്കണം
you should understand
ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നെങ്കിൽ നല്ല സ്ഥാനമാകുമെന്ന് നല്ല പറഞ്ഞിരിക്കുന്നു
man desires eldership that's a good position that's not what is
നല്ല വേലയാകണം
hallelujah it's a good work
അത് നല്ല ശുശ്രൂഷയാകണം
it's a good ministry
ഇതൊരു നല്ല ശുശ്രൂഷയാണെന്നുള്ള കാഴ്ചപ്പാടോട് കൂടെ വേണം ഈ ശുശ്രൂഷയ്ക്കായിട്ട് വരേണ്ട
you should come to this ministry with the outlook that this is a good ministry
ഇല്ലെങ്കിൽ തുറന്ന ഹൃദയത്തോടു കൂടെ പറയണം എന്റെ പൊന്നു സഹോദരേ എന്നെ കൊണ്ട് നടക്കുന്ന കാര്യം
or with an open heart let's mention that it's not possible for me
adine kore kooda samarpanam ullavare ningal kaanuga velippidumbol avare ee rangathil
kondu please find a more committed brother for that and that is what we should say
devan namme vishesha sahayikku
may god especially bless
adugondu moopanmarkulla rendu shushushagalana parivarana shushushayum oversight melnotathinte shushushayum
and the two ministries for the elders are to take care and another is the oversight ministry
kathava ee karyangal grihikkan nammada kannugaleyum hrudayangaleyum thorakkanam
may the lord open our eyes so that we are able to understand what these really mean.
ഇനി അടുത്തത് മൂപ്പന്മാരുടെ നിയമനമാണ്.
And then looking at the appointment of the elders.
മൂപ്പന്മാരുടെ നിയമനത്തെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുകയാണ്.
Very quickly I'll just go through that.
മൂപ്പന്മാരുടെ നിയമനത്തെ കുറിച്ച് 11-ാം വാക്യം വളരെ വ്യക്തമായി എഫേസ്യർ 4-ന്റെ 11.
Ephesians chapter 4 verse 11 the appointment of the eldership is mentioned very clearly.
അവിടെ കർത്താവ് നിയമിക്കുന്നതായി.
It is the Lord who is appointing.
എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ?
What is mentioned there?
അവൻ ചിലരെ ഇങ്ങനെ നിയമിക്കുന്നു.
That he himself gave some.
അവിടെ അവൻ ആരാ?
Who is the he?
കർത്താവായ യേശു.
That is the Lord Jesus
അപ്പോൾ
Christ.
അപ്പോൾ ഉത്തിതനായി സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ശ്രേഷ്ഠ ഇടയനാണ് ഇവിടെയുള്ള ഇടയന്മാരെ എന്ത് ചെയ്യുന്നു?
It is the Lord Jesus Christ who is resurrected and sitting in heaven on the right hand as the great shepherd the chief shepherd is the one who is appointed
sabayilullavar parivalanathil ezhunnelpikkappettavar idayanmarum kartavaranu
and what is the relationship between those who have been raised in the church to do the oversight and the Lord what is the relation
kartavaranu
who is the Lord for them
kartavu valiya idayanumana pinne shrestha idayanum
he is the chief shepherd and the great shepherd
എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു വലിയ ഇടയനാണ്
in hebrews 13 it says he is the great shepherd
പത്രോസിന്റെ 1-ാം ലേഖനം 5-ന്റെ 4-ൽ പറയുന്നു ശ്രേഷ്ഠ ഇടയനാണ്
in 1 peter chapter 5 and verse 4 he is called the chief shepherd
അപ്പോൾ ദൈവസഭയുടെ വലിയ ഇടയനും ശ്രേഷ്ഠ ഇടയനും കർത്താവാണ്
so the chief shepherd and the great shepherd of the church of god is the lord
ഇന്ന് നമ്മുടെ ഇടയിലെ സംബോധനയൊക്കെ വലിയ രസമാണ്
and I even
പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ട്
taking place in our midst are very interesting
ഇപ്പോൾ രണ്ട് മൂന്ന് പേര് പ്രസംഗിക്കാനുണ്ട് ഉണ്ടെങ്കിൽ
ഇഫ് ദേർ ആർ ടു ഓർ ത്രീ പീപ്പിൾ ടു പ്രീച്ച്
എന്നെ പോലെ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ
ഇഫ് ദേർ ഈസ് വൺ ഹു ഈസ് വെരി ഫേമസ് ലൈക്ക്
അങ്ങേരെ പരിചയപ്പെടുത്തുന്നത് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ
ഹി ഈസ് യു നോ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ദി ഗ്രേറ്റ് ഷെപ്പേർഡ് ഗ്രേറ്റ് മിനിസ്റ്റർ
അത്രയും ഒന്നും അറിയപ്പെടാതെ നിൽക്കുന്ന ഒരു ദൈവദാസനാണ് പറയും
ബട്ട് ഇഫ് ദേർ ഈസ് ആൻ ഇവാഞ്ചലിസ്റ്റ് ഹു ഈസ് നോട്ട് സോ വെരി ഫേമസ്
കർത്താവിന്റെ വിലയേറിയ ദാസൻ
ഹി ഈസ് ദി പ്രീഷ്യസ് സെർവന്റ് ഓഫ് ഗോഡ്
പിന്നെ അതിനേക്കാളും അറിയാതെ കിടക്കുന്ന ഒരു മൂലയിൽ ഇങ്ങനെ തങ്ങി കിടക്കുന്ന ഒരാളാണ്
ഇഫ് ദേർ ആർ സ്റ്റിൽ അൺനോൺ ഇവാഞ്ചലിസ്റ്റ് ഹു ആർ പുഷ്ഡ് ടു എ കോർണർ
കർത്താവിന്റെ ദാസൻ
ആൻഡ് ഹി ഈസ് എ സെർവന്റ്
ഇനി അത്രയും കൂടി ഇല്ലെങ്കിൽ
ആൻഡ് ഈവൻ ഇഫ് ഹി ഈസ് നോട്ട് നോൺ ഈവൻ ദാറ്റ് മച്ച്
സഹോദരൻ ചാണ്ടപ്പള്ളി ഇപ്പൊ പ്രസംഗിക്കും
ദെൻ ദേ വിൽ സേ ബ്രദർ
ആരംഭിക്കുന്നു കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ
സോ ഫ്രം വേർ ഇറ്റ് സ്റ്റാർട്ട് ദി ഗ്രേറ്റ് സെർവന്റ്
കർത്താവിന്റെ വിലയേറിയ ദാസൻ
ദി പ്രീഷ്യസ് സെർവന്റ് ഓഫ്
കർത്താവിന്റെ ദാസൻ
ദി സെർവന്റ് ഓഫ് ദി ലോർഡ്
സഹോദരൻ
ആൻഡ് ബ്രദർ
ഞാൻ ഇന്ന് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളണം
ടുഡേ വെൻ ഐ സേ സംതിങ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്
നമ്മളെല്ലാവരും വിലയേറിയവരാ
വി ആർ ഓൾ പ്രീഷ്യസ് ഇൻ ദി സൈറ്റ് ഓഫ്
ഗോഡ് കാരണം യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതിനാൽ നമ്മളിൽ കെട്ടിയിരിക്കുന്ന ടാഗ് നോക്കിയാൽ ഒരൊറ്റ വിലയാണ് വിലയേറിയ രക്തം
since we have been redeemed by the precious blood of the Lord Jesus Christ the price tag that is attached to all of us we are priceless
മനസ്സിലായോ
is that clear
എന്നാൽ ശുശ്രൂഷകൾക്ക് വ്യത്യാസം
but there is difference in the ministry
അപ്പോൾ നമ്മുടെ വിഷയം
so our subject is
ശ്രേഷ്ഠ ഇടയൻ കർത്താവ്
the great shepherd is the Lord
വലിയ ഇടയനും കർത്താവ്
and the chief shepherd is also the Lord
കർത്താവിന്റേതാണ് സഭ
and the church belongs to him
സഭയിലേക്ക് ഇടയന്മാരെ നിയമിക്കാൻ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ ലോകത്തിൽ ഒരു ഏജന്റിനെ ഏൽപ്പിച്ചു
and there is no agent in the world who has been entrusted to appoint elders in his church
അത് കർത്താവാണ് നിയമിക്കുക
it is the Lord who is appointing
അങ്ങനെ കർത്താവ് നിയമിക്കുമ്പോൾ
and if the Lord is appointing
തെറ്റുപറ്റുകയില്ല
no mistakes will take place
അബദ്ധം പറ്റുകയില്ല
no errors will take place
മനസ്സിലാകുന്നുണ്ടോ
is that clear
മനുഷ്യൻ നിയമിക്കുമ്പോൾ
when men appoint
കുറെ കഴിയുമ്പോൾ അബദ്ധമായി
after some time we will see it's wrong
ചേ വേണ്ടായിരുന്നു
oh we should not have done
അടുത്ത രണ്ട് പേര് പറയും
and then the next two people
ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്
we didn't told you this long
വേണ്ടെന്നുള്ളത്
we told you not to do
അപ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരി ചിന്താ കുഴപ്പങ്ങൾ വരി
now these kinds of confusions would arise
എന്നാൽ കർത്താവ് നിയമിച്ചാൽ അവിടെ തെറ്റുപറ്റില്ല
appointing no errors will be found
അപ്പോൾ നിയമിക്കേണ്ടത് ആരാണ്
so who is the one who should appoint
കർത്താവ്
it is the lord
ഇനി അടുത്തത്
next
പരിശുദ്ധാത്മാവ് നിയമിക്കണം
ഈവൻ ദി ഹോളി സ്പിരിറ്റ് ഹാസ് ടു
അപ്പോയിന്റ് അപ്പോസ്തല പ്രവൃത്തികൾ 20ന്റെ 28 നാം ഇപ്പോൾ വായിച്ചു
ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽ ചാപ്റ്റർ 20:28 വി റീഡ് ഇറ്റ്
ജസ്റ്റ് അവിടെ എന്താ കണ്ടത്
വാട്ട് ഡിഡ് വി റീഡ്
പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു എന്നാണ് വായിക്കുന്നത്
ദി ഹോളി സ്പിരിറ്റ് ഹാസ് കെപ്റ്റ് യു ആസ് ഓവർസിയേഴ്സ്
അപ്പോൾ ഇടയന്മാരെ നിയമിക്കുന്നത് ആരാണ്
സോ ഹൂ ഈസ് ദി വൺ ഹൂസ് അപ്പോയിന്റിംഗ് ദി എൽഡേഴ്സ് ഇറ്റ് ഈസ് ദി ഹോളി സ്പിരിറ്റ്
കർത്താവും പരിശുദ്ധാത്മാവും ഇടയന്മാരെ നിയമിക്കുന്നു
ദി ലോർഡ് ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ദേ ആർ ദി വൺസ് ഹൂ ആർ അപ്പോയിന്റിംഗ് ദി ഓവർസിയേഴ്സ്
സഹോദരങ്ങളെ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്ക ഈ ശുശ്രൂഷ എത്ര ഗൗരവമുള്ളത്
ഫ്രം ദാറ്റ് ഇറ്റ്സെൽഫ് ഡിയർ ബ്രദർ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി സീരിയസ് നേച്ചർ ഓഫ് ദിസ്
ഇന്ന രാത്രി നമ്മുടെ കണ്ണൊന്ന് തുറക്കണം നിങ്ങൾ
ടുനൈറ്റ് അവർ ഐ ഷുഡ് ബി ഓപ്പൺ
കർത്താവും പരിശുദ്ധാത്മാവും സഭയിൽ ഈ കൂട്ടരെ നിയമിക്കണമെന്ന് വരികിൽ ഈ ശുശ്രൂഷ ദൈവസന്നിധിയിൽ എത്ര ഉന്നതമാണെന്നുള്ളത് നാം മനസ്സിലാക്കണം
ഇഫ് ഇറ്റ് ഹാസ് ടു ബി ദാറ്റ് ദി ലോർഡ് ആൻഡ് ദി ഹോളി സ്പിരിറ്റ് ബോത്ത് ഓഫ് ദം ഹാവ് ടു അപ്പോയിന്റ് പീപ്പിൾ ഫോർ ദിസ് മിനിസ്ട്രി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ എക്സാൾട്ടഡ് ദി മിനിസ്ട്രി ഈസ്
ആ ഗൗരവത്തിൽ വേണം ആ ശുശ്രൂഷക്കാരെ കാണേണ്ടതും ആ ഗൗരവത്തിൽ വേണം ശുശ്രൂഷക്കാർ സഭയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യണം
ഇറ്റ് ഇസ് വിത്ത് ദാറ്റ് ഗ്രാവിറ്റി ദോസ് ഹു എൻട്രസ്റ്റഡ് ടു ദി മിനിസ്ട്രി ഷുഡ് മിനിസ്റ്റർ ആൻഡ് ഇറ്റ്സ് ദി സെയിം ഗ്രാവിറ്റി ദാറ്റ് പീപ്പിൾ ഷുഡ് വ്യൂ ദം
അപ്പോൾ മൂപ്പന്മാരുടെ നിയമനത്തിൽ കർത്താവ് നിയമിക്കുന്നു പരിശുദ്ധാത്മാവ് നിയമിക്കുന്നു
സോ ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ദി എൽഡേഴ്സ് ദി ലോർഡ് ഈസ് അപ്പോയിന്റിംഗ് സോ ആൾസോ ദി ഹോളി സ്പിരിറ്റ് ഈസ് അപ്പോയിന്റിംഗ്
അങ്ങനെ നിയമിക്കുമ്പോൾ സഭയുടെ ഉത്തരവാദിത്വം എന്താണ്
ആൻഡ് ദെൻ വാട്ട് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ചർച്ച്
സഭയെ അംഗീകരിക്കുക
ദി ചർച്ച് ഈസ് അക്നോളജിംഗ്
സഭയെ അംഗീകരിക്കുക
ദി ചർച്ച് ഈസ് അക്നോളജിംഗ്
അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കും
ആൻഡ് ദെൻ നാച്ചുറലി ദേർ ഈസ് എ ക്വസ്റ്റ്യൻ
കർത്താവ് ഇവരെയൊക്കെ നിയമിച്ചു എന്ന് എങ്ങനെ അറിയാം
ഹൗ ഡു വി നോ ഇറ്റ് ഈസ് ദി ലോർഡ് ഹു ഹാസ് അപ്പോയിന്റഡ് ദം
എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ലക്ഷണം കൊണ്ട് അറിയാം
ഹൗ ക്യാൻ യു നോ ബൈ ദി സൈൻസ് യു ക്യാൻ
കർത്താവ് ഇങ്ങോട്ട് വന്ന് രാത്രിയിൽ മുദ്രയിട്ടുകയല്ല മൂപ്പൻ 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 എന്ന് പറഞ്ഞ് സീൽ ചെയ്യും
ദി ലോർഡ് ഡസ് നോട്ട് കം ഇൻ ദി വാക്ക് ഓഫ് ദി നൈറ്റ് ആൻഡ് സീൽ പീപ്പിൾ ആസ് എൽഡേഴ്സ്
പിന്നെ എങ്ങനെ അറിയുന്നത്
വാട്ട് ഡസ് ഹി ഡു
അവരെ സഭയിൽ എൽഡേഴ്സ് ആയി അധ്യക്ഷനായി ഇടയനായി നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ശുശ്രൂഷയാൽ ദൈവസഭയ്ക്ക് അത് വെളിപ്പെട്ടു
വരും ദി ലോർഡ് ഹാസ് അപ്പോയിന്റഡ് എനി ആസ് ആൻ എൽഡർ ഓർ ഓവർസിയർ ഓർ എ പാസ്റ്റർ ബൈ ദെയർ മിനിസ്ട്രി ദി ചർച്ച് വിൽ കം ടു നോ
ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ട്
ഈസ് ഇറ്റ് ക്ലിയർ വാട്ട് ഐ ട്രൈ ടു സേ
ഈ മരം പോലെ ഇരുന്ന് ഇത് കേൾക്കരുത്
വി ഷുഡ് നോട്ട് ലിസൺ ടു ഇറ്റ് ലൈക്ക് ട്രീസ്
നമ്മൾ അതിന്റെ ആ സഭയുടെ കാതലായ ഭാഗത്തേക്കാണ്
വരുന്നത് നൗ വി ആർ കമിംഗ് ടു ദി വെരി എസൻസ് ദി കോർ ഓഫ് ദി ചർച്ച്
കർത്താവ് എൽഡേഴ്സായി അല്ലെങ്കിൽ ഇടയന്മാരായി അല്ലെങ്കിൽ അധ്യക്ഷന്മാരായി ചിലരെ നിയമിക്കുമ്പോൾ അവരുടെ നിയമനത്തിൽ അവർക്കുള്ള ക്വാളിറ്റിയും കൂടെ അവർക്കുള്ള ശുശ്രൂഷയും കൂടെ കർത്താവ് സഭയിൽ ക്രമേണ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കും.
The Lord is appointing anyone to be an elder or a shepherd or a pastor progressively through their ministry in the church. The Lord will reveal to the church they are indeed the chosen ones.
അപ്പോൾ തന്നെ സഭയിലുള്ളവരെ എന്നാ പറയുന്നു അറിയോ? പൂച്ചം പൂച്ചം, ഞങ്ങളുടെ അവിടുത്തെ ഒരു ഭാഷയാണ് മോനെ, എന്നാ ഇംഗ്ലീഷ് അറിയാം, പൂച്ചം പൂച്ചം ഇങ്ങനെ പറയും.
The people in the church, they would say, they would whisper to one another.
ചിലരെ കുറിച്ച് ഒരു
but they don't have a similar opinion about others.
അയ്യോ, ചാണ്ട പിള്ളയും പിടിച്ചു മൂപ്പനാക്കിയ.
So was this brother also appointed as an elder?
ചാണ്ട പിള്ളയും പിടിച്ചു മൂപ്പനാക്കിയ.
Even him also.
ജയ്സനെ, അയ്യോ ജയ്സനാണോ എനിക്ക് അറിയില്ല.
ആഗ്രഹമുണ്ട്.
അപ്പൊ പറയുന്നതിന് കുഴപ്പമില്ല. ജയ്സനെ പിടിച്ചു മൂപ്പനാക്കിയ.
Even Jason has been made an elder.
അത് ചോദിക്കുകയല്ല, ഞാൻ എന്റെ ഹൃദയം തുറന്ന് സത്യസന്ധതയോടുകൂടെ പറയുകയാണ്.
With sincerity opening my heart, I'm just telling you like this.
കർത്താവ് നിയമിക്കുന്നവരെ സഭ ചോദ്യം ചെയ്യത്തില്ല.
The ones who are appointed by the Lord, the church will never question.
അവർക്ക് അത് ബോധ്യമാകും.
They will recognize that.
അവരുടെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടും.
Through the ministry, it will be manifest.
സഭയെക്കുറിച്ചുള്ള കരുതലിലൂടെ വെളിപ്പെടും.
By the care of the church, it will be revealed.
സഹോദരങ്ങളോടുള്ള ഇടപെടലിലൂടെ വെളിപ്പെടും.
By the dealings with their brethren, it will come out.
അവരുടെ പെരുമാറ്റത്തിലൂടെ വെളിപ്പെടും.
And by their conduct, we can come to know.
ഈ സഹോദരൻ ഇടയനായാൽ സഭയ്ക്ക് ഒരു ആശ്വാസം.
If this brother becomes a shepherd, it would be a comfort for
ഇവിടെ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരോടെല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്.
Therefore, dear brothers and sisters, I'm telling you like this.
ദൈവം നിയമിച്ചിട്ടുണ്ടെന്ന് അവരുടെ ശുശ്രൂഷകളാൽ സഭകളിൽ വെളിപ്പെട്ടു.
It will be revealed unto the church through their ministries that indeed they have been appointed.
അങ്ങനെ വെളിപ്പെട്ടു വന്നാ സഭ അംഗീകരിക്കണം.
And if it is revealed thus, then the church has to acknowledge.
എന്നാൽ അംഗീകരിക്കാത്ത കുറേ മുരടന്മാരും ഉണ്ട്.
But there would be certain stubborn people who would never accept that.
അങ്ങനെയുള്ളവർക്ക് കർത്താവ് വന്നാലും അവർ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു.
But even if the Lord were to come, that group will not accept.
Oh, ഈ കർത്താവിനെ കൊള്ളുകയല്ലേ.
They will say the Lord is not so very good.
കയ്യലൊക്കെ പാടും.
Because he has some marks in his hand.
ചുമ്മാ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും.
They will simply complain.
ഞാൻ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്.
That is not what I am saying.
കർത്താവ് ഒരുവനെ നിയമിച്ചാൽ.
If the Lord is appointing someone.
അവന്റെ ശുശ്രൂഷകളിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തി.
And it is revealed through their ministries.
സഭ ചോദ്യം ചെയ്യാതെ സ്തോത്രം ചെയ്ത് അവരെ അംഗീകരിക്കും.
Without question, the church has to accept that praising
God. രണ്ടു വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന്
വായിക്കാം. Very quickly, let's read two verses.
നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ അല്ല തീത്തോസ് ഒന്നിന്റെ അഞ്ചാമത്തെ വാക്യം
വായിക്കാം.
പെട്ടെന്ന് പെട്ടെന്ന് വായിക്കും, ഒരാളെ തന്നെ നോക്കിയിരിക്കരുത്. തീത്തോസ് ഒന്നിന്റെ അഞ്ച്. ആക്കി വെക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന പട്ടണത്തിലെ സഭകളാ, സഭകൾ തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിന്. ആരോടാ ഇത് പറയുന്നത്?
That you should set in order the things that are lacking elders in every city. To whom is
ആരോടാ ഇത് പറയുന്നത്?
To whom is he saying?
തീത്തോസിനോടാണ് പറയുന്നത്.
He's saying it to Titus.
എന്താ അവിടെ പറയുന്നത്?
What is he saying?
ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ സഭ തോറും അല്ലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കണം.
As I have commanded you, you should appoint elders in every city.
അപ്പം തീത്തോസ് ആണോ ആക്കി
വെക്കുന്നത്?
തീത്തോസ് ആണോ ആക്കി
വെക്കുന്നത്?
അല്ല, കേൾക്കണം. കർത്താവും പരിശുദ്ധാത്മാവും സഭയിൽ കൃപാവരങ്ങളിലൂടെ ഇടയന്മാരാകാൻ വെളിപ്പെടുത്തിയിട്ടുള്ള ചില സഹോദരന്മാരെ എന്ത് ചെയ്യണം? സഭയിൽ ചൂണ്ടിക്കാണിക്കണം. സഭയിൽ ചൂണ്ടിക്കാണിക്കണം തീത്തോസേ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
The meaning of that is the elders who have been appointed by the Lord and the Holy Spirit by the bestowing of special graces and gifts, when that is realized, Titus should point that out to the church.
അവിടെ ആക്കി വെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ചൂണ്ടിക്കാണിക്കുക.
The meaning of the term appoint elders to Titus, it just means to show them out. Imagine there are already 2 or 3 elders.
പിന്നെ വേറെ ചിലരുടെയും ശുശ്രൂഷകളാലും അവരുടെ ഗുണങ്ങളാലും ഇടയന്മാരാകാനുള്ള വിധത്തിൽ സഭയിൽ വെളിപ്പെട്ടെന്നിരിക്കട്ടെ.
Let us assume that through their dealings and their gifts and the graces that they have, it is revealed to the church.
അത് സഭയിൽ പലർക്കും ബോധ്യപ്പെട്ടു എന്നിരിക്കട്ടെ.
And many in the church, they acknowledge that.
നിലവിലുള്ള ഇടയന്മാർ എന്ത് ചെയ്യണം?
What should the existing elders do?
അവരെ ചൂണ്ടിക്കാണിക്കുക.
They should point them out.
ഇന്നിന്ന സഹോദരന്മാരും കൂടി,
even those other brethren,
ഈ പരിപാലന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്, സഭ അത് അറിയണം എന്ന് സഭയിൽ ചൂണ്ടിക്കാണിക്കുക.
They have to point out to the church that we are bringing such and such brethren to the shepherding ministry of the church.
ചൂണ്ടിക്കാണിച്ചേരി വരുന്ന കുഴപ്പം എന്നാ പറയുക?
So if you don't do that, what is happening?
ഇവിടെ മൂപ്പനാക്കിയെന്ന് ചോദിക്കും.
They will ask him, who made you elder here?
ഇന്ന് നമ്മുടെ ചിന്താഗതിയൊക്കെ വളരെ വളരെ വികലമാണ്.
Many of the times our thinking, they are all handicapped.
നമ്മുടെ ഇടയിൽ പറയുന്നതിന് അതാരും അറിയണമെന്നില്ല, അവരതങ്ങ് ചെയ്തു പൊക്കോട്ടെ.
Many times we think they don't have to know, they will understand.
ചെയ്തു പോകാനാണെങ്കിൽ തീത്തോസിനോട് ഇത് പറയേണ്ട കാര്യമില്ല.
That is not how it is done. Why Titus is commanded here?
അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം, ചൂണ്ടിക്കാണ്, ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെടുത്തി കൊടുക്കുക.
They have to be pointed out and introduced to the church.
അത് മനുഷ്യൻ ചെയ്യേണ്ട കാര്യമല്ല.
That is something man.
അത് സഭ ചെയ്യേണ്ട കാര്യമല്ല.
The church has to do.
ഇങ്ങനെയുള്ളവരെ അംഗീകരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ.
This is a picture of such people being recognized and acknowledged by the church.
ഇനി മറ്റൊരു വാക്യം കൂടെ, അപ്പോസ്തല പ്രവൃത്തികൾ 14:23 നോക്കിയേ. എല്ലാം വാക്യം തരാം.
Turn to Acts of the Apostles 14:23.
14:23 വേഗത്തിൽ വായിച്ച്. അവർ സഭതോറും മൂപ്പന്മാരെ എന്താ എഴുതിയിരിക്കുന്നത്? നിയമിക്കുകയും.
So when they had appointed elders in every church,
അവിടെയും ഇതാ ഉദ്ദേശിക്കുന്നത്.
There also the meaning
സഭതോറും മൂപ്പന്മാരെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പന്മാരെ ചൂണ്ടിക്കാണിച്ചു, മൂപ്പന്മാരെ പരിചയപ്പെടുത്തി, ആ ശുശ്രൂഷയെ അവരെ ഭരമേൽപ്പിച്ചു, സഭയ്ക്കത് യോഗ്യമായി അംഗീകരിക്കാൻ ഇട വന്നു.
Here also the meaning is the same. When they found a worthy brethren, they were pointed out, they were introduced, and the church has acknowledged that, and the ministry was entrusted upon them.
മനസ്സിലായോ നിങ്ങൾക്ക്?
I hope that is
clear. കർത്താവ് നിയമിക്കുന്നു,
the Lord is appointing,
പരിശുദ്ധാത്മാവ് നിയമിക്കുന്നു,
the Holy Spirit is appointing.
ആ കൃപാവരം സഭയിൽ വെളിപ്പെടുമ്പോൾ,
and when those gifts are manifest in the church,
അവരെ സഭയ്ക്ക് പരിചയപ്പെടുത്തി,
they are introduced to the church,
സഭയ്ക്ക് അത് ചൂണ്ടിക്കാണിക്കും,
and they are pointed out to the church.
ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ട കാര്യം.
This is the responsibility of man.
ഇവിടെ അങ്ങനെയൊക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I believe that this is how it is working here.
അങ്ങനെയുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ.
May God give you such graces.
അപ്പോൾ ദൈവം സഹായിക്കും.
May God help us.
നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകും. ഒരു കാര്യം കൂടെ ഓർപ്പിച്ച ആ ഭാഗം ഞാൻ വിടാം.
One more thing I would like to remind from
the തിമോത്തിയോസ് 5:22 കൂടെ വായിച്ച്.
1 തിമോത്തി ചാപ്റ്റർ 5 ആൻഡ് വെർസ് 22.
1 തിമോത്തിയോസ് 5:22. ആ വായിച്ചേ. ആ യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം?
Do not lay hands on anyone hastily.
ഇതും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആളുകൾ.
This also has been
misconstrued. കാര്യം അതിനു മുൻപ് പാപം ചെയ്യുന്ന മൂപ്പനെതിരെ എങ്ങനെ ശിക്ഷണ നടപടി എടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്.
Because preceding that verse, Paul has been addressing the issue how elder who has run into error, he should be chastised. After that, he is mentioning this, and therefore it is construed.
നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല.
Therefore, the meaning here is not what we think.
ഈ കാര്യങ്ങൾ വിവരിച്ചതിനു ശേഷം,
after describing all of these things,
പൗലോസ് പറയുക, അതുകൊണ്ട് ആരുടെ മേലും വേഗത്തിൽ, യാതൊരുവന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്.
Do not lay hands on anyone hastily.
എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാം?
What does that mean?
വേഗത്തെ പിടിച്ച് മൂപ്പനാക്കരുതെന്ന്.
Don't hastily make anyone an elder.
ഈ മൂപ്പന്മാരാക്കാൻ ധൃതി വെക്കരുത്.
You should not show haste to make someone an elder.
ചിലര് പറയുന്നത് എന്താണെന്നറിയാമോ?
You know what is mentioned?
എല്ലാം പറയാം, നമ്മുടെ സ്വഭാവങ്ങൾ മുഴുവൻ പറയാം. 47 വർഷമായി ഇതിന്റെ ഇടയിൽ കടന്ന് ഞാൻ ഇങ്ങനെ ഞെരുങ്ങി.
I am in this ministry for 47 years.
അവര് പറയുന്നത് ബ്രദറെ ആരും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ആക്കിയതാ.
They say like this, nobody is there, so we made him.
ഞങ്ങളുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ട്, ഇച്ചിര കൂടിയതാ അത്.
In our back home we have a saying, it's a little
പെണ്ണില്ലെന്ന് കരുതി പെങ്ങളെ വല്ലവരും കെട്ടുവോ എന്ന് ചോദിക്കും.
There is a saying which says, just because the girl is not there, can anybody marry the sister?
കിട്ടിയല്ലോ നിങ്ങൾക്ക്.
That is
ആള് കുറവാണെന്നും പറഞ്ഞോട് ചുമ്മാ പിടിച്ച് നെടുക നടന്ന് മൂപ്പന്മാരാക്കരുത്.
Just because there is a lack of brethren, you cannot just
വേഗത്തിൽ ആരുടെ മേലും കൈ വെച്ച് അവരെ അംഗീകരിക്കുക.
Don't lay hands on anyone hastily and acknowledge them.
അതിന് ടൈം എടുക്കണം.
Time has to be given.
മനസ്സിലാകുന്നുണ്ട്. ടൈം എടുക്കണം.
ടൈം ഹാസ് ടു ബി ഗിവൻ.
സഭയ്ക്കത് ബോധ്യപ്പെടുന്നു എന്ന് ഇത് നിലവിലുള്ള ഇടയന്മാര് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു.
ദി പ്രസന്റ് എൽഡേഴ്സ് ഹാവ് ടു കെയർഫുള്ളി ഒബ്സർവ് വെദർ ദി ചർച്ച് ഈസ് റെക്കഗ്നൈസിംഗ്.
അവരെ ഓവർസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ദേ ഹാവ് ടു ഓവർസൈറ്റ്.
അതിന് ബോധ്യമായി കഴിയുമ്പോൾ അവരുടെ മേൽ കൈ വെക്കുക.
ആൻഡ് വെൻ ദേ റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻഡീഡ് ട്രൂ ദേ ലേ ഹാൻഡ്സ് ഓൺ ദേം.
അവരെ അംഗീകരിക്കുക.
ആൻഡ് ദേ ആർ അക്നോളജ്ഡ്.
അപ്പോൾ ഇതിനൊക്കെ സമയമുണ്ട്.
സോ ദേർ ഈസ് എ ടൈം നീഡഡ്
ഫോർ ദിസ്. ഓടി ചാടി എടുക്കേണ്ട കാര്യമാണ്.
നോട്ട് സംതിങ് ദാറ്റ് ഷുഡ് ബി ഡൺ ഹിസ്റ്റ്.
പണ്ട് ഒരുത്തൻ സൈമൺ സാറിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ സുവിശേഷം.
വൺസ് എ പേഴ്സൺ വെന്റ് ടു സൈമൺ സാർ ആൻഡ് സെഡ് ഐ നീഡ് ദ ഗോസ്പൽ നൗ.
സാർ അനങ്ങിയില്ല.
But Simon sir, he did not
know. രണ്ടാം പ്രാവശ്യം ചെന്ന് സാറേ, സാറിനോട് ഞാൻ ഒന്ന് പറഞ്ഞു.
Sir, I've told you once.
എന്താണ് ചോദിച്ചു?
What is it?
എനിക്കിപ്പോ സുവിശേഷകനാണ്.
I want to become an evangelist.
സാർ പറഞ്ഞു, ആട്ടെ.
So he said yes.
മൂന്നാം പ്രാവശ്യം ചെന്നു.
And the third time also he went.
സാറിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതികരണവും കിട്ടാതെ വന്നപ്പോൾ.
When he did not get any response from Simon sir.
സാറേ, ഇന്ന് രണ്ടിലൊന്ന് ചിന്തിക്കൂ. തീരുമാനിക്കൂ.
Sir, you decide one or the two.
എനിക്ക്
one or the other.
സുവിശേഷകനാകണം.
I want to become an evangelist.
അല്ലെങ്കിൽ ഞാൻ പട്ടാളത്തിൽ ചേരാം.
Otherwise I'll go to the military.
അപ്പോൾ സാർ പറഞ്ഞു.
So the Simon sir said.
എന്നാ പിന്നെ അതങ്ങ് നടന്നോട്ടെ.
Then you do the other one.
അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ സാരം.
What the essence of what I'm trying to say.
എനിക്ക് ഇപ്പോ മൂപ്പനാകണം.
I want to become an elder now.
പിടിച്ചു മൂപ്പനാകണം.
And he's made an elder.
ആക്കരുത്.
Don't do that.
അത് സഭയ്ക്ക് ക്ഷീണമാണ്.
That will weaken the church.
അവരുടെ അപക്വമായ പ്രവർത്തനം സഭയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും.
Their immature deeds will create problems in the church.
അപ്പോൾ ഇത്രയെല്ലാം ബോധ്യമായല്ലോ.
So I hope all of these things
are very clear. ഇരിക്കുകയാണല്ലോ.
You are satisfied also.
ഇനി മൈറ്റ് പക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
Even if you do not eat, it's okay.
കർത്താവ് നിങ്ങളെ സഹായിക്കും.
May the Lord help you.
അപ്പോൾ നിയമനം ഓർപ്പിച്ചു.
So we looked at appointment of elders.
ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതല്ലെങ്കിലും.
Even though it's not mentioned in this portion.
മൂപ്പന്മാരുടെ യോഗ്യത.
What is the qualities of
അത് ഓരോന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I don't want to list them out singularly.
1 തിമോത്തിയോസ് 3 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ.
1 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സസ് 1 ടു 7.
ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
There are so many things listed there.
ഞാൻ ഒരു വസ്തുത പറയുന്ന എല്ലാവരും കേട്ടോണം.
A fact that I'm mentioning, all of you listen.
ഈ മൂപ്പന്മാരെക്കുറിച്ച് ഇവിടെ പറയുന്ന യോഗ്യതകളെല്ലാം തന്നെ വിശ്വാസികൾക്കും വേണ്ട.
All the qualities mentioned here for an elder should also be found in a believer.
ഇല്ലേ?
Yes.
മൂപ്പനേക ഭാര്യയുടെ ഭർത്താവ്.
He should be the husband of one wife.
വിശ്വാസിക്ക് എത്രണം വേണം?
How many wives should a believer?
മൂപ്പൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഒരു 3 വരെയാടാ. ആണോ?
Elder should have only one, but I can't
remember. അവനെ ഒന്ന.
He also should have that's wrong.
മൂപ്പൻ തല്ലുകാരനാകരുത്.
He should not be quarrelsome.
വിശ്വാസിക്ക് വല്ലപ്പോഴും രണ്ട് പടവടപ്പിക്കാം.
But a believer can quarrel if needed.
പാടില്ല.
No, it's not allowed.
വിശ്വാസി മൂപ്പൻ മദ്യപനാകരുത.
The elder should not be a drunkard.
വിശ്വാസിക്ക് വല്ലപ്പോഴും രണ്ടെണ്ണം അടിക്കാം.
But the believer can be given to wine.
മദ്യപനിക്ക് അവനും പാടില്ല.
He is also not to be given to wine.
മൂപ്പൻ ദ്രവ്യാഗ്രഹിയാകരുത്.
The elder should not be greedy.
അവന് ദ്രവ്യാഗ്രഹിയാണ്.
But the believer can.
അല്ല, അവനും ആകാൻ പാടില്ല.
He also should not be.
പിന്നെ അവൻ സകല അവന്റെ മക്കളെ ചൊവ്വുന്നേരുമാ അങ്ങനെ ഞാനങ്ങ് പറയാ എഴുതിയിട്ടുണ്ട്, മക്കളെ നന്നായിട്ട് വളർത്തണം.
Now he should groom his children in the right way of the Lord.
വിശ്വാസികളും മക്കളെ നന്നായി വളർത്തണം.
Believers also should do likewise.
അപ്പോൾ പിന്നെ എന്താ വ്യത്യാസം?
Then what is the difference?
കേൾക്കണം.
Listen.
ഒരു വ്യത്യാസം.
There is only one difference.
ഈ പറയുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ യോഗ്യതകളൊക്കെ വിശ്വാസികൾക്കും സഭയിലുള്ളവർക്കും ബാധകമാണ്.
All of these qualities are necessary for the believers also.
എന്നാൽ സഭയിലുള്ളവർക്കില്ലെങ്കിലും മൂപ്പന്മാർക്ക് നിർബന്ധമായിരിക്കേണ്ട, ഏറ്റവും നിർബന്ധമായിരിക്കേണ്ട ഒരു യോഗ്യതയുണ്ട്, അവൻ ഉപദേശിപ്പാൻ സമർത്ഥനായി.
But even if this quality is not found among the brethren in the church, very essentially it should be found in an elder. He should be qualified to teach.
സഭയിലുള്ള വിശ്വാസികളെല്ലാം ഉപദേശിപ്പാൻ സമർത്ഥരാകണമെന്ന്
നിർബന്ധമില്ല. Not all the believers are capable of teaching.
എന്നാൽ മൂപ്പൻ ഉപദേശിപ്പാൻ സമർത്ഥനായി.
But essentially an elder should be gifted to teach.
എന്താ ഉപദേശിപ്പാൻ സമർത്ഥരാകണമെന്ന് പറഞ്ഞാൽ?
Why should he have the ability to teach?
നല്ല പ്രാസത്തിൽ പ്രസംഗിക്കണേ.
And preach with a lot of rhyme. നല്ല
വാക്ചാതുര്യത്തിൽ പ്രസംഗിക്കണേ.
And with a lot of eloquence.
മനുഷ്യനെ ആകർഷിക്കുന്ന പദങ്ങളിൽ പ്രസംഗിക്കണേ.
Use vocabulary that is attractive to men.
ചില വിശ്വാസികളെ യൗവനക്കാരും ചില പെണ്ണുങ്ങളല്ല സഹോദരിമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ ഞങ്ങളുടെ മൂപ്പൻ എഴുന്നേറ്റ് ഇരുന്നാലേ എന്തോവാ, ഓ എന്നാ പ്രസംഗം.
Some sisters and some youngsters, they say, if our elder stands up to preach, oh, what kind of a sermon is
this? എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, ഞാൻ വചനാനുസരണം പറയുകയാ, മൂപ്പൻ ഉപദേശിപ്പാൻ സമർത്ഥനാകണോ എന്ന് പറഞ്ഞാൽ അവൻ വലിയ വാക്ചാതുര്യത്തോടു കൂടെ പ്രസംഗിക്കണമെന്നല്ല അതിന്റെ അർത്ഥം.
When it mentioned that the elder has to be good to teach, it's not meaning that he should be having a very good vocabulary.
അവൻ ഉപദേശത്തിൽ നല്ല നിശ്ചയമുള്ളവനും ജനത്തെ പഠിപ്പിക്കാൻ പ്രാപ്തനുമായിരിക്കണം, അതാണ് അവിടുത്തെ വിഷയം.
He should have a very good understanding and confidence in the doctrine, and he should be able to teach that to the church.
ഓ ഞങ്ങളുടെ ഇന്ന മൂപ്പൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാനുള്ള നേരം.
If our particular elder he stands to preach, that is the time for me to sleep.
അത് മൂപ്പന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പം.
That is not the problem of the elder, it's your problem.
പറഞ്ഞത് മനസ്സിലായില്ലേ?
Is that clear?
നീ കേൾക്കുന്നതിന്റെ കുഴപ്പം.
It is the way that you listen.
അദ്ദേഹം നന്നായിട്ട് വചനം പറയുന്നുണ്ട്.
He is rightly speaking the word.
ചിലപ്പോൾ ചാണ്ടപ്പുള്ള ഇങ്ങനെ വാക്ചാതുരുത്തി പറയുന്ന പോലൊന്നും പറയുന്നില്ലായിരിക്കാം.
Maybe he is not using the oratory.
പക്ഷേ അദ്ദേഹം നന്നായി പഠിപ്പിക്കുന്നുണ്ട്.
But he is teaching well.
നീ അത് ശ്രദ്ധിക്കണം.
You have to pay attention.
അതുകൊണ്ട് മൂപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയാണ് അവൻ ഉപദേശിപ്പാൻ ഉപദേശത്തിൽ നിശ്ചയമുള്ളവൻ.
So the most important quality for an elder, he should be able to teach and he should be well instructed in the doctrine.
മൂപ്പനാന്നൊക്കെയാ പറയുന്നത്, പക്ഷേ എല്ലാവരും പറയുന്നത് ശരിയാണെന്നും പറഞ്ഞ് നടക്കുന്ന പാർട്ടികൾ.
There are some elders regarding whom it is said he is an elder but he says yes to everybody.
അപ്പോൾ ഒരാളും വന്നോട്ടെ അച്ഛാ.
So one person comes and says, "Acha,
acha, ഈ ഇന്നൊരു മോള് ചോദിച്ചതുപോലെ രാവിലെയാ ചോദിച്ചത്, എവിടെയാ പോയെന്നൊന്നും പറയത്തില്ല. ആ മോള് ചോദിച്ചത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാര്യം നല്ലൊരു മോളാ, കാര്യം അറിയാനുള്ള
താല്പര്യമാണ്.
സംശയം ഉണ്ടായതല്ല, പലരും പറയുന്നത് ഇങ്ങനെ പറഞ്ഞു.
It is not her doubt, but other people are saying like this.
അങ്ങള് ചിലരൊക്കെ പറയുന്നെന്നാ പറഞ്ഞു.
She said some people are saying
സ്നാനവും കൂടെ സ്വർഗത്തിൽ പോകാൻ വേണമെന്ന്. അത് പുള്ളിയുടെ സംശയമല്ല പറഞ്ഞത്, ചിലര് പറയുന്ന സംശയം അവർക്ക് മറുപടി കൊടുക്കണ്ടേ? എന്താ അങ്കിളിന്റെ അഭിപ്രായം?
The doubt is like this. Some people are saying that baptism is also needed to go to heaven. What is your opinion?
ഞാൻ അതിന് വ്യക്തമായ മറുപടി,
I gave a clear answer for that.
ആ മോള് അത് കൃത്യതയോടാ ചോദിച്ചു.
And she understood. He asked clearly.
മൂപ്പന്മാർ അങ്ങനല്ല.
But that's not how some elders are answering.
അവർ അടുക്ക ചെന്നിട്ട് പറയുക,
and they would go and say,
അച്ഛാ നിങ്ങൾ ഈ പറയുന്നവര് രക്ഷിക്കപ്പെട്ടാ മാത്രം പോരാ.
They would say, it's not enough if you are saved.
സ്നാനം കൂടെ വേണം അച്ഛാ.
You need baptism also.
അത് ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്.
I also think like this.
പക്ഷേ ഞങ്ങളുടെ ആളുകൾ അങ്ങനല്ല പറയുന്നത്.
But our group is not saying like that.
അച്ഛാ പിന്നെ നിങ്ങൾ ഈ രക്ഷ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് ശരിയാണ്?
Is it right that salvation will not be lost?
അല്ല, അത് അവരങ്ങനെ പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ അത് അംഗീകരിക്കുന്നു.
They are saying like that, but I don't personally believe that.
അച്ഛാ ഈ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഈ പരിശുദ്ധാത്മാവ് കിട്ടുമെന്നൊക്കെ നിങ്ങളുടെ ആളുകൾ പറയുന്നു, കുറെ കൂടെ കഴിഞ്ഞല്ലേ കിട്ടും?
Your people are saying that the moment you are saved you will receive the Holy Spirit. Is it not a later on that you
will receive the Holy Spirit?
This brother says, I also think
അച്ഛാ ഈ കർത്താവ് ഇവിടെ രാജാവായിട്ട് വരിക എന്ന് പറയുന്നത് ആക്ഷരികമാണോ? വന്നങ്ങ് ആക്ഷരികമായി ഭരിക്കുകയാണോ? അച്ഛാ അത് ആത്മീയമല്ലേ അച്ഛാ? അച്ഛാ ഇങ്ങനെ വന്ന് ഭരിക്കും.
The fact that the Lord will return and literally rule here, is it going to be literal or is it spiritual?
എന്റെ പൊന്നു ബ്രദറെ, കുറെ കാലമായിട്ട് അതിനെ കുറിച്ച് എനിക്ക് വലിയ സംശയം.
And the elder says, dear brother, I also have the same doubt since several ages.
ഇയാൾ എങ്ങനെയാ സഭയെ പഠിപ്പിക്കുന്നത്?
Now how can he teach the church?
നിങ്ങൾ ചിന്തിക്കേ.
You think about it.
ഇയാൾ എങ്ങനെയാണ് സഭയെ പഠിപ്പിക്കുന്നത്?
How can such a person teach the church?
മൂപ്പൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണമെന്ന്.
Elder should be qualified to teach.
ഇവിടെ മൂന്ന് സഭകളിലെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്.
Now the three brothers of the different assemblies
എനിക്ക് അവരോട് ഇരുകയും കൂപ്പി താഴ്മയോട് പറയാനുള്ളത്.
And with humility I want to say like this.
നിങ്ങൾക്ക് ദൈവം തന്ന ഭൗതിക ജോലി ചെയ്തു കൊള്ളുക, എങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ.
While you are doing the secular jobs that God has given to you.
പക്ഷേ ഓരോ ദിവസവും നിങ്ങളുടെ അജണ്ട, നിങ്ങളുടെ ലക്ഷ്യം ജനത്തെ പോഷിപ്പിക്കാനും സത്യത്തിൽ ഉറപ്പിക്കാനും ദൈവവചനം പഠിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്.
But your agenda and your aim should be that you study the word of God so that you are equipped to nourish and establish the children in the word of God.
ഉപദേശം അറിയാത്തവനെ ആത്മീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക?
It is not possible to bring a person who does not know the doctrine.
ഞാൻ ഇങ്ങനെയും കൂടെ തിരിച്ചറിയാൻ പറയുക, നമ്മുടെ ക്ലാസ് തീരാറായി ഞാൻ ഇവിടെ നിന്ന്
പോകാറായി. Let me reverse it and say it like this.
അപ്പം നുറുക്കി കൊടുക്കുന്നതിലൂടെ അല്ല മൂപ്പന്റെ യോഗ്യത വെളിപ്പെടുന്നത്.
It is not by just breaking the bread and giving it, that is not the qualification. Even deacons can do that.
ഇവിടെ ചെയ്തോ കേട്ടോ, ഇനി ഇപ്പൊ എന്റെ ദൈവമേ നിങ്ങൾ കുഴപ്പമുണ്ടോ?
It does not matter what's happening here.
ഞങ്ങളുടെ സഭയിലെ elders ആരും അതേ തൊടാറില്ല.
In our church no elders do that.
നല്ല പ്രാപ്തരായ deacons.
There are able deacons.
പ്രത്യേകിച്ച് രണ്ട് ഡീക്കന്മാർ.
Especially there are two deacons.
അവര് വളരെ പക്വതയോടെ രണ്ട് കാര്യങ്ങൾ ചെയ്യും.
With much maturity they do
that. മറ്റ് ഡീക്കൻസുമാർ വരും.
And other deacons would come.
ഇടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും.
And to distribute it to the brethren.
ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും.
And elders would just watch out.
നോക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു.
And I am filled with joy when I see that.
അതിലൂടെ അല്ല വെളിപ്പെടുത്തേണ്ടത്.
And it is not through that we give
അതിലൂടെ അല്ല വെളിപ്പെടുത്തേണ്ടത്.
Not through blessing.
ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God help us.
മൂപ്പന്റെ യോഗ്യത മുഴുവൻ പറയുന്നുണ്ട്.
All the qualities of the elder says.
അതിലെ വിശ്വാസിക്കില്ലെങ്കിലും ഇവർക്ക് നിർബന്ധമായിട്ടുണ്ടാകേണ്ടത് ഉപദേശം ഉപദേശിപ്പാൻ സമർത്ഥ.
But the one quality which if not found in the believers also but essentially needed to be found in the elder is he should be good enough to teach.
ജനം തെറ്റിപ്പോകും.
Otherwise the people will be misled.
മൂപ്പനോ കഴിഞ്ഞു ഡീക്കൻസ് ആണ്. ആ ഡീക്കൻസ് എന്റെ വിഷയമല്ലാതെ എഫേസ് ലേഖനത്തിലും ഇല്ല, എങ്കിലും ഞാൻ പറയുക.
The next group of people are the deacons.
ആരാ ഈ ഡീക്കൻസ്?
Who are these deacons?
ആരാ
അവരുടെ ചിന്ത ഏതാണ്ട് ഒരു ഭയങ്കര പദവി എനിക്ക് കിട്ടിയിട്ടുണ്ട്.
കുറെ കാലം പോലീസായിട്ട് ജോലി ചെയ്തേച്ച് പിന്നെ ഹെഡാക്കും, പിന്നെ ഹെഡായിട്ട് ജോലി ചെയ്തേച്ച്
ഇൻസ്പെക്ടറാണ്ട്. We have to realize this.
ഞാൻ ഒരു വസ്തുത പറയാം.
Let me tell you like this.
Deacons മൂത്ത് മൂപ്പനാകുന്ന പരിപാടി ബൈബിളിൽ ഇല്ല.
There is no process where the deacon matures and grows into an elder in the Bible. ദൈവം
നേരത്തെ ചിന്തിച്ചതുപോലെ ദൈവം ആ കൃപ കൊടുത്ത് ആ വ്യക്തിയെ ഉയർത്തി ദൈവസഭയ്ക്ക് പ്രയോജനകരമായി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം.
As we already thought, it is God who is going to work in that believer and cause him to grow and give him the abilities. If that is happening, then that is God's will.
എന്തിനാ ഡീക്കൻസിനെ ആക്കുന്നത്? ഡീക്കൻസ് എന്നുള്ളതിന്റെ വാക്കറിയാമോ? ഞാൻ ഈ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പുതിയ നിയമമുണ്ട്. ഞാൻ റോയ് മാത്യൂസ് ബ്രദറിനെ കാണിച്ചു. ആ അതിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് വ്യാഖ്യാനം എന്നാണെന്നറിയാമോ? എന്താ പണിയെന്ന്
അറിയാമോ?
കേൾക്കുക,
ഒന്ന്
ഒന്ന് എൽഡേഴ്സിനെ അസിസ്റ്റ്
ചെയ്യും.
അവർക്കൊരു സഹായമായി.
One is to assist the elders and be a help to them.
പിന്നെന്താണ് അവരുടെ ശുശ്രൂഷ?
So what is their ministry?
അവരുടെ ഒന്നാമത്തെ ശുശ്രൂഷയും ഡീക്കൻസിനെ കുറിച്ച് ആദ്യം പറയുന്നതും അപ്പോസ്തല പ്രവൃത്തി 6-ലാണ്.
Firstly, regarding their responsibility, it's mentioned in Acts of the Apostles, chapter 6.
ഏഴ് പേരെ തിരഞ്ഞെടുത്തതായി കാണുന്നു.
We see that seven people.
വിഷയമാണ്. Seven. നേരെ നിങ്ങൾ കേട്ടോണ്ട് ഇപ്പം ഞാൻ മുഖം കാണുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കർത്താവേ ഇപ്പൊ തീരരുതെന്നും പറഞ്ഞോണ്ട്
seven of them were chosen.
Appo deacons-ne kurichu aadyam kaanunnathu apostle purthi 7th adhyayathil.
Acts of the Apostles chapter 6.
Avadhe vishayam ningalkku ariyam embraya bhasha samsarikkunna alla yevanaya bhasha samsarikkunna യഹൂദ സ്ത്രീകളെ വിശ്വാസികളായവരെ ഭക്ഷണമേശയിൽ അവഗണിക്കുന്നു എന്നുള്ളത്.
ബിക്കോസ് ദ വിഡോസ് ഓഫ് ദ ജൂസ് വർ നെഗ്ലക്റ്റഡ് ബൈ ദ ഹീബ്രൂസ് ഹൂ വർ ഹെലനിസ് വൈൽ ദെ വർ ബീയിംഗ് ഗിവൻ ഫുഡ്.
ഈ പരാതി പത്രോസിന്റെ അടുക്കൽ.
നൗ ദിസ് കംപ്ലൈന്റ് റീച്ച് ദ ഇയേഴ്സ് ഓഫ് പീറ്റർ.
പത്രോസ് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരിക്കും.
പീറ്റർ സെഡ് ദാറ്റ് വി ഷുഡ് ഗിവ് ഔർസെൽവ്സ് ടു പ്രെയർ ആൻഡ് ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്.
അത് ഉപേക്ഷിച്ചിട്ട് ഇത് നോക്കാൻ വരാൻ പറ്റുക.
വി കാനോട്ട് ലീവ് ദാറ്റ് ആൻഡ് കം ആൻഡ് സെർവ് അറ്റ് ദ ടേബിൾ.
അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് 7 ഡീക്കൻസിനെ തിരഞ്ഞെടുക്കുക.
ആൻഡ് ദേർഫോർ സെലക്ട് ഫ്രം അമംഗ് യുവർസെൽഫ് 7 deacons.
അത് എന്തിനു വേണ്ടിയാ?
What is that for?
ഭക്ഷണമേശയിൽ ശുശ്രൂഷ.
To serve at the table.
അപ്പോൾ ഡീക്കൻസിന്റെ ഒരു ശുശ്രൂഷയാണ്.
So that is one of the ministries of the deacons.
ഭക്ഷണമേശയിൽ ശുശ്രൂഷ.
To serve at the table.
ആദ്യം ഭക്ഷണം കേറി തിന്നരുത്.
Don't first go and eat.
അത് ആദ്യം വിളമ്പി കൊടുക്കുക.
First you serve to the people.
അത് നിങ്ങളുടെ ഒരു ശുശ്രൂഷ.
That is part of your ministry.
പക്ഷേ അത് വിലയേറിയതാണെന്നുള്ളതുകൂടി ഞാൻ പറയാം.
But I'll tell you that it's precious.
അത് കല്യാണത്തിന് വിളമ്പി കൊടുക്കുന്ന പോലെ.
It is not like serving at the weddings.
ഇവിടെ വിളമ്പി കൊടുക്കാൻ യോഗ്യതയുണ്ട്.
Here there is a qualification to do.
എന്താ പറയുന്നത് അറിയാമോ?
You know what's qualification? One.
നല്ല സാക്ഷ്യമുള്ളവർ.
They should have good testimony.
പിന്നെ ഭക്ഷണം വിളമ്പാൻ എന്നാ സാക്ഷ്യം വേണ്ടത്?
What testimony you need to serve?
സാധാരണ ഭക്ഷണം വിളമ്പാൻ തിരഞ്ഞെടുത്താൽ ആരെയാ തിരഞ്ഞെടുക്കുക?
Whom would you choose to serve the food?
കഴിവതും മിച്ചം പിടിക്കാൻ കഴിവുള്ളവനെയാണ് ഭക്ഷണം വിളമ്പാൻ എടുക്കുന്നത്.
The person who is able to hold back some.
അതാണ് അതിനുള്ള യോഗ്യത.
He is qualified.
പക്ഷേ ഇവിടെ പറയുന്ന യോഗ്യത എന്താ?
But what is the quality mentioned here?
ആ ഡീക്കൻസ് നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം. ഈ ഭക്ഷണം വിളമ്പുന്നവൻ നല്ല സാക്ഷ്യമുള്ളവനാണ്.
Now the deacons should be having a lot of good testimony.
അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരിക്കണം. Hallelujah. അവൻ വിശ്വാസം
നിറഞ്ഞവനായിരിക്കണം.
അവിടെ പറഞ്ഞിരിക്കുന്നത്
That is what is mentioned here.
അവരെ തിരഞ്ഞെടുത്തു.
And those who are appointed.
അവിടെ അവരുടെ ശുശ്രൂഷ കാണാൻ കഴിയും.
And we can see through their ministry.
ഞാൻ ഒരു അർത്ഥവിരാമം കൊടുത്തുകൊണ്ട് വളരെ വേദനയോടുകൂടി ഒരു കാര്യം
പറയാം. Let me with great pain say this.
ഒരു ഭക്ഷണമേശയിൽ വിളമ്പുന്ന ശുശ്രൂഷകന്മാർക്ക് സാക്ഷ്യം വേണം. വിശ്വാസം നിറഞ്ഞവനായിരിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരിക്കണം. എങ്കിൽ ബാക്കിയുള്ള ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്നവർക്ക് എത്രമാത്രം യോഗ്യതകൾ
ഉണ്ടായിരിക്കും. സഭയുടെ
ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം.
യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ് ഓഫ് ദ മിനിസ്ട്രി ഇൻ ദ ചർച്ച്.
ഇതുവരെ ആരും എടുക്കാത്ത ഭാഗത്തേക്ക് ഇനി ഞാൻ ഒന്ന് വരാൻ
പോവാം.
ശുശ്രൂഷകന്മാരുടെയും ഒക്കെ കാര്യം പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കുമ്പോൾ നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്, അല്ല അതിന്റെ ഒരു ബാക്കി ചിലരുണ്ട്.
ഭാര്യമാരുടെ
യോഗ്യത
the qualifications of the wife.
Oh, angana onnu illai pulli chummare undaikonde.
There is nothing like this. Dear brother is creating it out of his
എന്നാൽ കേട്ടോ, ഔവണ്ണം സ്ത്രീകളും കനശാലികൾ. ഇനി ജെയ്സൺ ആവുന്ന വായിച്ച് ഇംഗ്ലീഷ്
അവരുടെ
ഭാര്യമാരാരുടെ മിണ്ടത്തില്ല, ഇനി മിണ്ടുക. ആരുടെ ഭാര്യമാര്? അവരുടെ ഭാര്യമാര്, മൂപ്പന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും ഭാര്യമാര്. ഇനി വായിച്ച് ഏഷണിയും പറയരുത്.
They should not slander.
ചുമ്മാ വരയിടേ. മൂപ്പന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും ഭാര്യമാരും ഇവിടെ ഇരിപ്പില്ലേ, പേന എടുത്ത് വരാം.
Take a pen and underline.
ഒന്നാമത് ഏഷണി പറയരുത്.
One, they should not slander.
എടുക്കുന്ന ഫോണേ,
the phone that you pick up,
നീ നിന്റെ ഭർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് അപമാനം ഉണ്ടാക്കാത്ത വിധത്തിൽ കനശാലിയായിട്ട് കഴിയണം.
Now you should be a reverend, not bringing any dishonor to the ministry of your husband.
ആരും ഏഷണി പറയാൻ പാടില്ല, പക്ഷെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, their wives, അവരുടെ ഭാര്യമാര് ഏഷണി പറയാത്തവരും നിർമ്മതരുമായിരിക്കണം.
Nobody should slander, but very specially their wives should not slander and they should be temperate.
ഈ ഭാഗം ആരും അങ്ങനെ എടുത്ത് പറയാറില്ല.
Nobody takes and speaks.
പക്ഷേ ഇത് പറയാൻ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു.
But the Holy Spirit has been asking me to speak on this.
അതുപോലെ എൽഡേഴ്സിന്റെ ഭാര്യമാരോടും ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരോടും ആരൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഈ സഭയിൽ ഏറ്റവും മാതൃകയായിരിക്കും.
Therefore to the wives of the elders and the deacons, I don't know who you are, but you ought to be very exemplary.
നിങ്ങളുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും വരാൻ പാടില്ല.
Useless word should come.
നിങ്ങൾ നിമിത്തം സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല.
Because of you there should be not any problem in the church.
അത് നിങ്ങളുടെ ഭർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് അപമാനമേൽക്കാൻ ഇടവരും.
Because that will cause dishonor to the ministry of your husband.
ദൈവം സഹായിക്കും.
May the Lord help you.
ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം.
Let's come to the next portion.
സഭയ്ക്ക് ആ ഭാഗം തീർന്നു. ഇനി ആശ്വസിക്കാനുള്ളത് അടുത്തത് പറയാം. ഇതുവരെ ഇച്ചിരി അസ്വസ്ഥതയായിരുന്നു.
Till now you are uncomfortable, but now it's time to be.
ഇനി അടുത്തത് സഭയ്ക്ക് നൽകിയ ദാനങ്ങളുടെ ലക്ഷ്യം.
Now the aim, the purpose behind the gifts given to the church.
4 അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ.
Chapter 4 verses 12 to 16.
നമ്മൾ ആ 4 അധ്യായത്തോട് വിട പറയാറായി.
We are going to bid farewell to chapter 4.
ഈ ആളുകളെ എന്തിനാ എടുത്തിരിക്കുന്നത്, നിയമിച്ചിരിക്കുന്നത്?
Why these brethren have been appointed?
എന്റെ പൊന്നു സഹോദരന്മാരെ, ഇവിടെ 7 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
Dear brothers, 4 matters have been listed.
അത് ഞാൻ വിവരിക്കാതെ വണ്ണം വേഗത്തിൽ പറയാൻ
പോകുകയാണ്.
എൽഡേഴ്സ് ഒരു സഭയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നതിന്റെ
ഉദ്ദേശം.
നിങ്ങൾ ആ 4 അധ്യായം 12 വാക്യം ഒന്ന് നോക്കിയേ. 12 വാക്യത്തിന്റെ മലയാളം ആദ്യത്തെ വാക്കൊന്ന് നോക്കിക്കേ.
Look at verse 12 of chapter 4.
അത് മതി. അത് ഏത്? ഏത് പറ ഒന്ന് സ്പീഡ് കൂട്ടിക്കേ. ഏത്? 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിയമിച്ചിരിക്കുന്നതിന്റെ കാരണം, എന്തിനു വേണ്ടി നിയമിച്ചിരിക്കുന്നു.
So he has appointed all of these persons, and what is the purpose? That's what we found in verse 12.
അതിന്റെ 13 വാക്യം.
Look at verse 13.
വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായി.
For the restoration of the saints.
വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായിട്ട് നിയമിച്ചിരിക്കുകയാണ്.
They have been appointed for the restoration of the saints.
എന്റെ ഇടയന്മാരായ സഹോദരന്മാരോടും സഭകളിലെ വിശ്വാസികളോടും വളരെ വിനയത്തോട് ഓർപ്പിക്കട്ടെ, ഇതിന്റെ ഓരോ പോയിന്റ് പറഞ്ഞു പോകുന്നതേയുള്ളൂ, പക്ഷേ അത് കേട്ടു കഴിയുമ്പോൾ ഇടയന്മാരുടെയും സഭാവിശ്വാസികളുടെയും കണ്ണു തുറക്കപ്പെടേണ്ടതായിട്ടുണ്ട്.
ടു മൈ ഡിയർ എൽഡർ ബ്രദർ ആൻഡ് ഓൾസോ ടു ദി ബ്രദേഴ്സ് ഇൻ ദി ചർച്ച്, വി ആർ ജസ്റ്റ് ലിസ്റ്റിംഗ് ദം ഔട്ട് ഓൺലി, ബട്ട് ആസ് വി ഗോ ത്രൂ, യുവർ ഐസ് ഹാവ് ടു ബി അവേക്കൻഡ്.
ഇടയന്മാരെ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയാൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം നടക്കണം.
The purpose for which the elders have been appointed and through their ministry, what should be accomplished is the restoration of the saints.
യഥാസ്ഥാനത്വത്തെ കുറിച്ച് ഒന്ന് ഓർപ്പിക്കേണ്ടതായിട്ടുണ്ട്.
I want to remind you about that ministry of restoration.
നമ്മൾ സാധാരണ ആ ആളിനെ യഥാസ്ഥാനപ്പെടണം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്?
When do we usually say that you need a restoration?
പിന്മാറ്റത്തിൽ പോയവരെക്കുറിച്ച്.
Regarding backslidden people.
പക്ഷേ ഇവിടെ ആ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്.
But that is not the meaning intended here.
നമ്മൾ അങ്ങനെയാ പഠിക്കേണ്ടത്.
That is how we study.
ആ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. പിന്മാറ്റത്തിലേക്ക് വഷളത്വത്തിലേക്ക് പോയവരെ അങ്ങനെ മടക്കി, അതല്ല ഇവിടെ
ഉദ്ദേശിക്കുന്നത്.
യഥാസ്ഥാനത്വം എന്നുള്ളതിന് മൂന്നർത്ഥങ്ങളാണ് ഗ്രീക്കിലെ പദത്തിന് ഉള്ളത്.
There are three meanings for restoration in the Greek language.
ഒരുക്കുക, നന്നാക്കുക, തികഞ്ഞവരാക്കുക.
To prepare, to make good, and to make perfect.
അപ്പോൾ എൽഡേഴ്സിന്റെ ശുശ്രൂഷയാൽ സാധിക്കേണ്ടത് വിശുദ്ധന്മാരെ ഒരുക്കണം, വിശുദ്ധന്മാരെ നന്നാക്കണം, വിശുദ്ധന്മാരെ തികഞ്ഞവരാക്കണം.
So through the ministry of the elders, what should be accomplished is the brethren ought to be prepared, they ought to be made good, and finally they ought to be made perfect.
Secondly, 4:13. ശുശ്രൂഷയുടെ എല്ലാ വേലയ്ക്കും എന്നുള്ള.
For all the works of the ministry.
എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
What does that mean?
ഓരോ വിശ്വാസിയെയും സഭയുടെ ശുശ്രൂഷയുടെ പ്രവൃത്തിക്കായി പ്രാപ്തരാക്കുക എന്ന്
means to equip each and every believer for the ministries in the church.
അല്ലാതെ ഞങ്ങളുടെ മനെ എങ്ങനെ ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ എനിക്ക് ശേഷം പ്രളയം എന്ന് വരരുത്.
It should not be a situation that after me the flood.
എനിക്ക് ശേഷം ചിലരെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഒരുക്കിയെടുക്കണം.
We have to groom people after me for the ministry.
ചില സഭയിൽ ജാമം ചെയ്ത
In some churches they do not do this at all.
ഒരു തരത്തിലും പ്രോത്സാഹനം
In any way they do not encourage the younger ones.
ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പരാതി പലയിടത്തും.
Biggest complaint among the youngsters.
ഒരു പ്രോത്സാഹനവും ഞങ്ങൾക്ക് തരില്ല.
They are not giving us any encouragement.
എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാ.
And this is what they say.
പ്രോത്സാഹനം പോയിട്ട് അടുത്ത് നിന്നാൽ ഒന്ന് കൈ തന്ന എന്നാ ഉണ്ടടാ, നിനക്ക് വിശേഷമൊന്നും പോലും ചോദിക്കുക.
Forget encouragement, standing next to us they would not even shake our hands.
ഞാനൊന്ന് ചോദിച്ചോട്ടെ.
Well, let me ask you something.
ചോദിച്ചോട്ടെ.
Let me ask you.
ഇവിടെയുള്ള സഭകളിലെ എൽഡേഴ്സ് യുവാക്കളുടെ അടുക്കൽ ചെന്ന് അവന്റെ തോളയിലൊന്ന് പിടിച്ച് അല്ലെങ്കിൽ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് മോനെ സുഖമായിരിക്കുന്നോ.
The elders in this church, they ought to go to the youngsters and have that relation with them and put their hand on their shoulder and inquire about the well-being.
Avan aa vilu kekkan aagrahikkunnu.
He is desiring to hear such a call.
Ningade aa sandarshanam avan aagrahikkunnu.
They desire to have
ningade aa saamibhyam avan aagrahikkunnu.
They are yearning for that presence.
Avan oru vaadu prashnangal avante ullil undu.
There are so many problems within him.
Adokke aarodu parayumennu karuthi avan nadakkuke.
He is walking around wondering to whom he can disclose all of these things.
Povan pattunnundo?
Are you able to visit him?
ഇതും ഉണ്ടതില്ല.
No answers.
നാലോ അഞ്ചോ മൂപ്പന്മാരുണ്ടെ അവര് തമ്മിൽ ഇരുന്ന് ഒരു സംസാരം.
But if there are four or five elders, they will talk amongst themselves.
യോഗം കഴിഞ്ഞാലും അവര് തമ്മിൽ സംസാരം.
After the meeting they only converse.
ഫോണിലൂടെയും അവര് തമ്മിൽ സംസാരം.
And in the phone also they only talk.
മൂപ്പന്മാരുമായിട്ട് അല്ല മറ്റുള്ളവരുമായിട്ട് ഇണയില്ല, പിണോ കൂടരുത് എന്ന് തോന്നിപ്പോകും.
They think that they should not be unevenly yoked with the normal brother.
അല്ല.
That's not how it is.
അവരുടെ ഇടയിലേക്ക് ചെല്ലണം.
You have to go into their midst.
ഒന്ന് വിളിക്കണം.
And call them.
ഒരിക്കലൊരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു.
Once a brother said like this.
ഞങ്ങളെ ഒന്നും അങ്ങനെ വിളിക്കാറില്ല.
They do not usually call us.
ഇന്നാരും ഇന്നാരും എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് പേരുടെ പേര് പറഞ്ഞു.
They named one or two people.
ഇവിടുത്തേതാണോ എന്ന് എന്നോട് ചോദിക്കരുത്.
Don't ask me if it is belonging
here. ഇവിടുത്തെയോ ആണ്.
It is belonging to somewhere else.
ഇന്നാരും ഇന്നാരും അല്ലാതെ ഒരെണ്ണം ഞങ്ങളെ വിളിക്കാറില്ല.
These brethren do not call us.
അയ്യോ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു.
I felt very sad.
ഇടയന്മാരെ നിങ്ങൾ വിളിക്കണം.
Elders you have to call.
നിങ്ങൾക്ക് ജോലിയുടെ തിരക്കുക.
You have the busy
പക്ഷേ അതിനേക്കാൾ വലിയൊരു ജോലി ദൈവം നിങ്ങളെ തന്നിരിക്കുന്നു.
But God has entrusted you with greater responsibility.
ഒരു പറ്റം ആടുകളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു.
God has
അവന്റെ ഹൃദയത്തെ
തണുപ്പിക്കും.
അവൻ ആശുപത്രിയിൽ നിന്ന്
വരുമ്പോൾ
അല്ലെങ്കിൽ ആശുപത്രിയിലായിരിക്കും, അവൻ പനിയായിട്ട്
കിടക്കുമ്പോൾ,
മോനെ എങ്ങനെയുണ്ടടാ,
സൺ ഹൗ ആർ യു,
സുഖമായിരിക്കുന്നോ മോനെ,
ആർ യു ഫീലിംഗ് ഗുഡ്,
ഞാനൊന്ന് നോക്കട്ടെ,
ലെറ്റ് മീ സീ,
വൈകുന്നേരം ഒന്ന് വരാം,
ഇൻ ദി ഈവനിംഗ് ഐ വിൽ ട്രൈ ടു കം,
ചെന്നില്ലെങ്കിലും
ഈവൻ ഇഫ് യു ഡോണ്ട്,
അവന് പരാതിയില്ല,
ഹി ഡസന്റ് ഹാവ്
എനി കംപ്ലയിന്റ്,
ഹി വിൽ സേ,
തിരക്കിനിടയിലും
ഈവൻ ഇൻ ദി ബിസി ഷെഡ്യൂൾ
ഒന്ന് വിളിച്ചല്ലോ,
യു എൻക്വയർഡ്
അബൌട്ട്, ഹാ അതാണ് വേണ്ടത്,
ദാറ്റ് ഈസ് വാട്ട് ഈസ് നീഡഡ്,
ഇല്ലേ പിന്നെ എന്ത് കാര്യം,
അതർവൈസ് വാട്ട് ഈസ് ദി നീഡ്,
അതുകൊണ്ട് ചെറുപ്പക്കാർ ശുശ്രൂഷയ്ക്ക് പ്രയോജനപ്പെടാനുള്ളവരാണ്,
ദേർഫോർ ദേർ ആർ യങ്സ്റ്റേഴ്സ് ഹൂ ആർ ഗോയിങ് ടു ബി ഫ്രൂട്ട്ഫുൾ ഫോർ ദി മിനിസ്ട്രി,
കാരണം അവരെ ഒരുക്കി,
യു ഹാവ് ടു എക്വിപ് ദം,
അവരെ ഒരുക്കി എടുക്കുക,
ദേ ഹാവ് ടു ബി പ്രിപ്പയർഡ്,
ഞാൻ പറയുന്ന മനസ്സിലായില്ലേ, ഒരുക്കി
എടുക്കുക, ഹല്ലേലൂയ,
ഒരു ബർണബാസ്,
ദേവസ ബർണബാസ്,
മാർക്കോസുമായിട്ട് പോകാൻ ഷൗല് ബഹളം വെച്ചു,
പോൾ ഡിഡ് നോട്ട് വാണ്ട് മാർക്ക്,
നിങ്ങൾ ഇത് കേൾക്കണ്ട, നിങ്ങൾക്ക് അറിയാം, നമുക്കെല്ലാം അറിയാവുന്നുള്ളതാ, വേറൊരു കുഴപ്പം,
പോൾ ഡിഡ് നോട്ട് വാണ്ട് ടു ടേക്ക് ജോൺ മാർക്ക് അലോങ് വിത്ത് ഹിം ഫോർ ദി മിനിസ്ട്രി,
ബർണബാസ് ഷൗലും തമ്മിൽ ഭയങ്കര ബഹളം,
ആൻഡ് ദേർ ബികെയിം എ ബിഗ് ഡിസഗ്രിമെന്റ്,
എന്നാ കാര്യം,
ബർണബാസ്
മാർക്കോസിനെ കൂടെ രണ്ടാം പ്രാവശ്യം കൊണ്ടുപോകണം,
ദി സെക്കൻഡ് മിനിസ്റ്റർ മിഷണറി ജേർണി, പോൾ ബർണബാസ് വാണ്ട് ടു
ടേക്ക് ജോൺ, ഷൗല് പറഞ്ഞു നടക്കുന്ന പരിപാടിയാണ്,
ബട്ട് പോൾ സേസ് നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ,
അവൻ അന്ന് വേലയ്ക്ക് വന്ന് ചിട്ടയിച്ചു പോയ,
ബിക്കോസ് ഹി ഹാഡ് ബാക്ക് സ്ലൈഡഡ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ്
മിനിസ്ട്രി,
and such people are not
before, but Barnabas veendum vaadam undayi,
but Barnabas opened his mouth,
ugravaadam undayi ennaa,
and there was a big disagreement,
rendu perum piri,
and both of them had to part ways,
chela nammude idayile villiya pandithana, njan pandithanallennu nerthe paranju, villiya pandithanmaru parayunnathu enna,
there are big scholars who say like this,
Barnabas Marcosinu vendi ithrayum pidivaashi pidichathu ivare ammaachinu anandaravinu aayidonda,
yeah, they were saying that Barnabas was fighting so much for John Mark because he was uncle,
nammal ee pacha kannadi vecha ende kolappo,
that is because of the green glasses that we wear,
nammal സ്വജന പക്ഷപാതികളായതുകൊണ്ട് നമുക്ക് അങ്ങനൊക്കെ
തോന്നിപ്പോയി.
മനുഷ്യനെ കുറിച്ച് സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 11 പറയുന്നു, ബർണബാസ് അവൻ നല്ല മനുഷ്യനാണ്, ഹല്ലേലൂയ,
let us thank and praise God for Barnabas. Acts of the Apostles 11 says he was a good man.
ഞാൻ ചിന്തിക്കുന്നു, യവനക്കാരൻ പയ്യൻ മർക്കോസ് കരയുന്നുണ്ടായി,
perhaps John Mark must have been weeping,
അവന്റെ തോളത്ത് പിടിച്ച് വാ മോനെ നമുക്ക് രണ്ടുപേരും കൂടെ,
and Barnabas would have put his hand on his shoulder.
നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാ,
just think about it, just think about it,
വലിയ പരിചയം ഇവനില്ല,
he did not have much experience,
ഇവനുമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും,
and visited all the places with John Mark,
pinnittu
several years passed by,
idekam ippol karagrahathila,
and now he is in the prison,
are
Paul,
Paulos
in the prison,
randa lekhanam ezhuthuka,
and he is writing the second,
enna kunningale ningal kelkanam,
you have to listen to
randa lekhanam ezhuthumbo,
when he is writing the second,
adekam pala karyangal Timotheosinodu paranju,
he is writing several things to Timothy, you have to bring the scrolls,
adu pole thugal churulu kondu varana,
and bring the books,
ende podappu kondu varana,
bring my blanket,
adutathu parayana Markosine kooti kondu varana,
bring also John Mark,
ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയം തുടിക്കുന്നില്ല,
മാർക്കോസിനെ
കൂട്ടിക്കൊണ്ട് വരണം,
അവൻ
പ്രയോജനമുണ്ട്,
ബിക്കോസ് ഹി ഈസ് ഫ്രൂട്ട്ഫുൾ,
നമുക്ക് തിരിച്ചൊരു ചോദ്യം അയാളോട് ചോദിക്കാം,
ലെറ്റ് അസ് ആസ്ക് എ ക്വസ്റ്റ്യൻ ബാക്ക് ടു പോൾ,
എനിക്ക് ഇത് നേരത്തെ തോന്നിയിരുന്നെങ്കിലോ,
ഇഫ് യു ഹാഡ് റിയലൈസ് ദിസ് ഏർലിയർ,
ഇപ്പോൾ തനിക്ക് മനസ്സിലായി,
നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ്,
ആരാണ് അവനെ പ്രയോജനമുള്ളവനാക്കിയത്,
ഹു ഈസ് ദ വൺ ഹു മേഡ് ഹിം യൂസ്ഫുൾ,
ബർണബാസ്,
ഇറ്റ് ഈസ് എ ബർണബാസ് ഹു
മേഡ് ഹിം യൂസ്ഫുൾ,
പോൾ,
യെരുശലേം സഭ നിന്നെ കൈക്കൊള്ളാതെ പുറത്തു നിർത്തിയപ്പോഴും,
വെൻ ജെറുസലേം ചർച്ച് റിജക്റ്റഡ് യു,
ആ ബർണബാസ് അല്ലേ മുന്നോട്ട് ഞാൻ ഇതൊക്കെ വായിച്ചങ്ങ് വല്ലാണ്ട് ഇത് പറയുമ്പോ തന്നെ ഞാൻ ത്രില്ലില്ല നിൽക്കുന്നു, കണ്ടില്ല, നിലത്തും താഴെയൊന്നുമല്ല,
വായിക്കുമ്പോഴും
അങ്ങനെ തന്നെയാ, അതിനുശേഷം ഒന്ന് നോക്കിയാൽ ബർണബാസും പൗലോസ്,
ഐ ലുക്ക് അറ്റ് ബർണബാസ് ആൻഡ് പോൾ,
ബർണബാസും പൗലോസ്,
ബർണബാസ് ആൻഡ് പോൾ,
ആദ്യം ആരുടെ പേരാ, ബർണബാസിന്റെ
പേരാ, ദ നെയിം ഫസ്റ്റ്,
രണ്ടാമത് പൗലോസ്,
ദെൻ ഇറ്റ് ഈസ് പോൾ,
കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ,
ബട്ട് ആഫ്റ്റർ സം ചാപ്റ്റേഴ്സ് ഓഫ് ആക്ട്സ് ആർ പാസ്ഡ്,
തിരിഞ്ഞു,
ദി ഓർഡർ ഈസ് റിവേഴ്സ്,
പിന്നെ കാണുന്ന മുഴുവൻ,
ദെൻ വാട്ട് വി സീ ഈസ്
പൗലോസും ബർണബാസ്,
പോൾ ആൻഡ് ബർണബാസ്,
പൗലോസും ബർണബാസ്,
പോൾ ആൻഡ് ബർണബാസ്,
പൗലോസിനെ പൗലോസ് ആക്കിയത് ദൈവമെങ്കിലും ഒരുക്കിയെടുത്തത് ഒരു ബർണബാസ്,
ഇഫ് ഇറ്റ് വാസ് ഗോഡ് ഹൂ മേഡ് പോൾ പോൾ, ഇറ്റ് വാസ് എ ബർണബാസ് ഹൂ പ്രിപ്പയർഡ് എ ഗുഡ് പോൾ ടു ബികം പോൾ,
ഉപയോഗമില്ലെന്നും പറഞ്ഞു തള്ളിക്കളഞ്ഞെങ്കിലും ആ മാർക്കോസിനെ ഉപയോഗമുള്ളവനാക്കി തീർത്തി ഒരു ബർണബാസ്,
ഈവൻ ദോ ജോൺ മാർക്ക് വാസ് ടേൺഡ് അവേ സേയിങ് ദാറ്റ് ഈസ് ഓഫ് നോ പ്രോഫിറ്റ്, ഇറ്റ് വാസ് എ ബർണബാസ് ഹൂ എക്വിപ്ഡ് ഹിം, വർക്ക്ഡ് ഓൺ ഹിം ആൻഡ് മേഡ് ഹിം പ്രോഫിറ്റബിൾ,
അതുകൊണ്ട് ഇടയന്മാരുടെ ശുശ്രൂഷയാൽ ഓരോ വിശ്വാസിയും സഭയുടെ ശുശ്രൂഷയുടെ പ്രവൃത്തിക്കായി പ്രാപ്തരാകും,
ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഫോർ ഈച്ച് ആൻഡ് എവരി എൽഡർ ദാറ്റ് ദേ പ്രിപ്പയർ എവരി ബിലീവർ ഫോർ ദി എക്വിപ്മെന്റ് ഓഫ് ദി മിനിസ്ട്രി,
മൂന്നാമത്തെ ലക്ഷ്യം,
ദി തേർഡ് എയിം,
നാലാമത്തെ 4:13,
വി സീ ദാറ്റ് ഇൻ 4:13.
ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനവിനായി.
That is for the spiritual edification of the body of Christ.
അത് 15-ാം വാക്യത്തിലും എഴുതിയിട്ടുണ്ട്.
We see that in verse 15 also.
ക്രിസ്തുവെന്ന തലയോളം വളരാനിടയാകും.
That is grow all things into him who is
the head. എന്തിനാ നിയമിച്ചത്?
So why were they appointed?
ശരീരത്തെ വളർത്താൻ.
That the body might be grow.
ശരീരത്തെ തളർത്താനല്ല.
Not to weaken the body.
ശരീരത്തെ വളർത്താൻ.
But to make the body to grow.
ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്.
I don't feel uncomfortable when I say something.
അത് പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല.
I am not uncomfortable.
പുറത്തു പോയി പറയരുത്.
But don't say anything outside.
ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
You are recording it.
അത് നിങ്ങൾ തന്നെ കേട്ടാൽ മതി.
You alone listen to it.
പുറത്തേക്ക് വിടരുത്.
Don't leave it outside.
എന്താണെന്നറിയാം?
What is that?
ഇന്ന് സഭയെ തളർത്തുന്ന രണ്ട് കൂട്ടരാണ്.
There are two people who are weakening the church.
രണ്ട് കൂട്ടരാണ്.
There are two people, groups.
വിശ്വാസികളല്ല.
They are not believers.
അവരെ കൊണ്ട് ഒരു ദോഷവും ഇല്ല.
They do not have any problems.
ഒന്നുകിൽ സുവിശേഷകന്മാർ.
Either it is the evangelist.
അല്ലെങ്കിൽ ഇടയന്മാർ.
Or it is the shepherd, the elder.
നിങ്ങൾ എന്റെ കൂടെ ചേരുമെന്ന് എനിക്കറിയാം.
I know that you will agree with me.
കാഴ്ചപ്പാടില്ലാത്ത ഇടയന്മാരും കാഴ്ചപ്പാടില്ലാത്ത സുവിശേഷകന്മാരും നിമിത്തമായിട്ടാണ് സഭകൾ പലതും തളർന്നു.
Those evangelists and those elders who lack the vision, it is for their sake that many of the churches are weakened.
നിയമിച്ചത് സഭയെ തളർത്താനല്ല, സഭയെ വളർത്താൻ.
They were not appointed to weaken the church, but on the contrary, to grow the church.
നാലാമത്,
and fourthly,
വിശ്വാസത്തിലൂടെ ഐക്യത്തിനായിട്ട്,
for the unity of the faith.
4:12 നാം കാണുന്നു.
We see that in verse 12.
വിശ്വാസികളെ വിശ്വാസത്തിലുള്ള ഐക്യത്തിൽ
നിലനിർത്തണം.
നാലാം അധ്യായം 3-ാം വാക്യത്തിൽ ആത്മാവിന്റെ ഐക്യം പറയുന്നുണ്ട്.
In chapter 4 and verse 3 we saw the unity of the spirit.
ഇവിടെ വിശ്വാസത്തിലുള്ള ഐക്യം.
In verse 13 it is the unity of the faith.
ഒന്ന് ശ്രദ്ധിച്ചോളുക.
Pay attention.
ഇവിടെ വിശ്വാസത്തിലൂടെ ഐക്യം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടാനുണ്ടായിരുന്ന വിശ്വാസം അത് അതവിടെ ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.
When we say unity of faith, the intention here is not the saving faith.
അങ്ങനെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവർക്ക് വിശ്വാസത്തിന്റെ ഐക്യം എന്ന് പറഞ്ഞാൽ ഉപദേശത്തിന്റെ ഐക്യം.
For those who have been saved by faith, when it's mentioned here unity of faith, it is the unity in the faith and the doctrine.
Sabayil upadeshathinte aikyam undakkanam.
In the church there should be a unity in the doctrine.
Nammada sabayil ninnu oraal vibhirida upadeshathilekku pogan edavaredathu.
Any member of a church, it should not be made possible for him to go into wrong doctrine, wrong teaching. And that is a responsibility, duty. To teach the believers the true, right doctrine.
If
one has to teach the believers the right doctrine, what is required of the one who teaches? He should first be steadfast in the right doctrine. So for the elders who come from different
places,
you have to unite the brothers in the foundational doctrine of the church. Fourthly,
ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ.
In the knowledge of the Son of God.
ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം.
The knowledge of the Son of God.
4:12.
It is 13 in English.
ആ പരിജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത് അനുഭവജ്ഞാനമാണ്.
The knowledge there is experiential knowledge.
നാം 2 Timothy 1:12 വായിക്കുന്നത്.
In
2 Timothy 1:12. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന്, വിശ്വസിക്കുന്നു എന്നാണ്, വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്, വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അത് അനുഭവത്തിലുള്ള ഒരു അറിവാ, വിശ്വാസമാണ്.
We read Paul say, for I know whom I have believed, meaning to say that it is a experiential knowledge that he has gained.
അപ്പോൾ ചുരുക്കത്തിൽ,
in short,
ഇടയന്മാരെ, വിശ്വാസികളെ ദൈവപുത്രനെ അനുഭവിച്ചറിയാൻ അഭ്യസിപ്പിക്കണം.
That is, the elders have to train the believers to experientially know the Son of God.
അതിനെന്ത് ചെയ്യണം?
What they ought to do?
ദൈവപുത്രന്റെ മഹത്വം വേണം വിശ്വാസിയിൽ പറഞ്ഞു കൊടുക്കണം.
They should always impart to the believer the glory of God.
വചന ശുശ്രൂഷയിലുണ്ടല്ലോ, ഉപദേശം കൊടുക്കണം.
ഡ്യൂറിംഗ് ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ് ദേ ഹാവ് ടു ഇമ്പാർട്ട് ഡോക്ട്രിൻ.
ഒരിക്കൽ ഒരു ഇടയൻ എന്നോട് പറഞ്ഞു,
വൺസ് എൻ എൽഡർ സെഡ് ലൈക് ദിസ് ടു മീ,
ഞാൻ ആ ശുശ്രൂഷ കേട്ടപ്പോൾ,
വൈൽ ഐ ഹേർഡ് ദാറ്റ് മിനിസ്ട്രി,
പറയട്ടെ അന്നത്തെ നല്ലൊരു പ്രബുദ്ധരായ ജനം,
ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് ക്രൗഡ്.
പ്രസംഗം എന്നായിരുന്നു അറിയാമോ?
ബട്ട് ഡു യു നോ വാട്ട് ഇസ് ദ
നയമാന്റെ വീട്ടിലെ ബാല്യക്കാരത്തി.
ഇറ്റ് വാസ് അബൌട്ട് ദ സെർവന്റ് ഗേൾ ഇൻ ദ ഹൗസ് ഓഫ് നമ.
ഇപ്രാവശ്യം ഈ കാലത്ത് സൺഡേ സ്കൂളിലെ പിള്ളേർക്ക് പോലും ആ പെണ്ണിനെ വേണ്ട.
Even the Sunday school kids also don't want that servant girl.
പ്രബുദ്ധരായ ജനം ഇരിക്കുന്നിടത്ത് പ്രസംഗിക്കാൻ എടുത്തിരിക്കുക നയമാന്റെ വീട്ടിലെ പെൺകുട്ടി.
In the midst of a group of believers who are well learned in the scriptures, the subject chosen was a servant girl in the house of
God. സഭകളിലുമായി പെൺകുട്ടി ആൺകുട്ടിയാ പ്രസംഗ വിഷയം.
In many of the churches, such kind of kids are the subject of
പ്രസംഗ വിഷയം. ദൈവപുത്രനായിരിക്കണം, സ്തോത്രം.
The subject of the sermon should always be the Son of God.
ദൈവപുത്രന്റെ മഹത്വമായിരിക്കണം,
the glory of the Son of God.
ദൈവം പുത്രന്റെ പ്രഭാവമായിരിക്കണം,
the majesty of the Son of God.
ദൈവപുത്രൻ ആരായിരിക്കുന്നു
എന്നുള്ളതായിരിക്കും.
വരുമ്പോൾ വിശ്വാസികൾ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനമുള്ളവരായിട്ടും.
If that happens through our sermons, then the believers will grow in the knowledge of the Son of God.
അടുത്തത്, അതായത് ആറാമത്,
sixthly,
തികഞ്ഞ പുരുഷത്വം പ്രാപിക്കണം.
That they would become a perfect man.
അത് പന്ത്രണ്ടാമത്തെ വാക്യമാണ്, നാലിന്റെ.
English verse 13.
എന്താ ഈ തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ?
What does it mean, a perfect man?
തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ നിഷ്പാപ അവസ്ഥയല്ല.
A perfect man does not mean sinless perfection.
ചിലർ അങ്ങനെ ചിന്തിക്കുന്നു.
Some people are interpreting that way.
ഒരു പാപവും, ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് വരണം.
We should come to a sinless state. That's what.
പാപവും ഇല്ലാത്ത അവസ്ഥയിൽ.
A state where there is no sin at all.
അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയവരാരേലും ഉണ്ടോ ഇവിടെ? ഒന്ന് കൈ ഉയർത്തി.
Please do raise your hand if there is anyone who have attained
that. അത് മറ്റൊന്നും കൊണ്ടല്ല.
Not for any other reason.
ഈ ക്ലാസ് തീരുന്നത് വരെ നിങ്ങൾ വരണ്ട.
You don't have to come for the remainder of the
നിങ്ങൾ ആ അവസ്ഥയിൽ എത്തി
കഴിഞ്ഞു. Because you already reached that state.
നിങ്ങളിൽ പാപമില്ല എന്ന് പറയുന്നവർ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നവർ.
If anyone would say that there is no sin in him, he deceives himself.
അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല.
So you should not continue in sin.
നമ്മളിൽ പാപമുണ്ട്.
There is sin in us.
അതുകൊണ്ട് പക്വത അല്ലെങ്കിൽ പുരുഷത്വത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരിക എന്നല്ല.
So being made a perfect man is not referring to a sinless situation.
ആത്മീയ വളർച്ചയിലൂടെ പക്വതയിലേക്ക് എത്തുക എന്ന.
The meaning of that is through the spiritual growth.
ആത്മീയ വളർച്ചയിലൂടെ പക്വതയിലേക്ക് വരിക എന്നുള്ളതാണ് അവിടെ പുരുഷത്വം എന്ന് ഉദ്ദേശിക്കുന്നത്.
A perfect man there denotes through the spiritual growth attaining maturity.
ഇതിനെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം പറയട്ടെ.
I just mentioned the meaning of the Greek term that is used for.
അതിർത്തി രേഖ മുറിച്ച് അപ്പുറം കടക്കാനാവാത്ത ഉന്നതമാർന്ന നില.
It is that exalted state where one would never be able to transgress the boundary that has been set for him.
Avanoda paraya adirthi reha muriche appuram kadakkanavatha unnadamarna nila.
That is the exalted situation of a believer wherein he would never break the boundary and step outside.
Yan ende vaakku ivide avasanam.
I am just concluding my words there.
Ithrayum kaariyathinaanu aare niyamichirikkunnathu.
It is for all of these things who has been appointed.
മൂപ്പന്മാരെ നിയമിച്ചു.
The elders have been appointed to accomplish all of these.
അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ,
therefore my dear brethren,
നിങ്ങൾക്ക് വേറെ ഒരു പരിപാടിക്കും പോകാൻ നേരമില്ല.
You will not have time to go to any other event.
നേരമില്ല.
You do not have time.
എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ,
if it is in my own language,
എന്നെ സംഘടനക്കാര് വെറുത്ത് വെറുത്തിട്ടിരിക്കുക.
Many people are hating me.
പിന്നെ ഞാൻ വെറുപ്പുണ്ടാക്കുക.
I don't want to create hate again.
നിങ്ങളുടെ ഉദ്യോഗം വൈഎംഇഎഫിന്റെ പ്രസിഡന്റാകുന്നതല്ല.
Your job is not to become the president of
secretary ആകുന്നത്
or a secretary.
ഒരു സംഘടനയുടെയും പ്രാതിനിധ്യം വഹിക്കുക എന്നുള്ളതല്ല മൂപ്പന്റെ. അതിനേക്കാൾ ഇപ്പൊ കേട്ടില്ലേ, നമ്മൾ കേട്ടില്ലേ, നിങ്ങൾ ഉന്നതമാർന്ന ശുശ്രൂഷയാണ് തമ്പുരാൻ നിങ്ങളെ ഏൽപ്പിച്ചത്.
What God has entrusted to you is the divine ministry.
ദൈവം സഹായിക്കട്ടെ.
May God help you.
എന്നെ കേൾക്കുന്ന സഭയെ,
dear church that is listening to,
കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ?
Things are clear.
എഫേസ്യ ലേഖനത്തിലെ സഭകളെ കുറിച്ചുള്ള, സഭയെ കുറിച്ചുള്ള ഈ പഠനം ഉന്നതമായി കാണാൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾ വർദ്ധിക്കാൻ, നമുക്ക് ദർശനം ഉണ്ടാകാൻ ഈ ദിവസങ്ങളിലെ പഠനം ഇടവരട്ടെ.
The study of the church based on Ephesians may it enable us for our vision to increase, for our eyes to be opened and to see the things above. May God enable us through these studies. എപ്പോഴെങ്കിലും
ഇതിന്റെ മുൻപിൽ നിങ്ങളുടെ കുറവുകളെ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്?
Has it been possible for you to see in the light of the study your shortcomings?
ഈ വചനത്തിന്റെ മുൻപിൽ തകരാൻ എത്ര പേർക്ക് കഴിഞ്ഞു?
How many of you have been able to be broken hearted in front of this word?
അത് സംഭവിക്കട്ടെ.
May that happen.
ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിച്ചതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം.
Let us thank God because God has blessed us tonight.
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടും.
May God's name be glorified.